പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കുക, പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. കർത്താവേ, ഒരു വചനം കേൾക്കുമ്പോൾ അത് ആ പ്രസംഗകൻ പറയുന്നതിനപ്പുറമായി ആത്മാവിൽ ഒരു വെളിപ്പാടായിട്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകണമേ എന്ന് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അത് ഒരു അറിവായിട്ട് കിടക്കത്തില്ല, അതൊരു വെളിപ്പാടായിട്ട് നമ്മുടെ ഹൃദയത്തിൽ കിടക്കും. ആ വെളിപ്പാടുകൾക്ക് മാത്രമേ നമ്മളെ മാറ്റാൻ കഴിയത്തുള്ളൂ. അപ്പോഴുള്ളവരെ, നിങ്ങള് ഒരുമാതിരി എല്ലാവരും ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഞാനിവിടെ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി, ഹിം വി പ്രീച്ച് ദാറ്റ് വി മേ പ്രസന്റ് എവരി വൺ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ പരിപൂർണരാക്കി തീർക്കണമെന്നുള്ളതാണ് ഇവിടെ നടക്കുന്ന ഓരോ പ്രസംഗത്തിന്റെയും ഉദ്ദേശം. അതാ പ്രിയമുള്ളവരെ, ഈ ഒന്നിന്റെ കൊലോസർ 1:27 ഇവിടെ എഴുതിയിരിക്കുന്നത്. 28-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. കൊലോസ് ലേഖനം 1:28 28-ാമത്തെ വാക്യം. ഇന്നത്തെ ചിന്തയിൽ അനേക വാക്യങ്ങൾ എടുക്കുന്നുണ്ട്, എല്ലാം നമുക്ക് വായിക്കാനായിട്ട് സാവകാശമില്ല. കൊലോസ് ലേഖനം 1:28 28-ാം വാക്യം.
അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിനെ, ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും.
ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്തു. അതിന്റെ മുകളിലൊരു വാക്യമുണ്ട്, 26-ാമത്തെ വാക്യം.
അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാദനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ.
ഒരു മർമ്മം അവിടെ പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് താഴത്തെ വാക്യം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മുഴുവനായിട്ട് എഴുതുകയാണെങ്കിൽ അതിന്റെ മുകളിൽ അതുകൂടെ എഴുതി വെക്കണം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഇപ്പോഴുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ ചില യാത്രകളുടെ ബന്ധത്തിലൊക്കെ ക്ഷീണാവസ്ഥകൾ വന്നപ്പോൾ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് നീ എന്നോട് എന്തെങ്കിലും സംസാരിക്കണം. കർത്താവ് എനിക്ക് തന്നൊരു വചനം ഇതായിരുന്നു, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോവും. ഒരു ദിവസം കൊണ്ടുള്ളൊരു ഉണക്കല്ലത്, ഒരു മരം കരിയുന്നത് ഒരു രാത്രി കൊണ്ടല്ല, ആദ്യം വാടുന്നത് അതിന്റെ ഇലയാ. ഇല വാടിയ ശേഷം അതിന്റെ തണ്ട് വാടും, പിന്നെയാണ് കരിയുന്നത്. അപ്പം വാടിപ്പോകുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടാവരുതെന്ന് കർത്താവ് എന്നോട് പ്രബോധിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കരിഞ്ഞു പോയിട്ടില്ല, ഫലമില്ലാതൊന്നും പോയിട്ടില്ല, വാടിപ്പോകുന്ന എന്ന് പറഞ്ഞാൽ സമൃദ്ധിയായ ജീവന്റെ ഒരു ഒരു കവിഞ്ഞൊഴുക്ക് നമുക്ക് ഇല്ല എങ്കിൽ നമ്മൾ എവിടെയോ വാടിപ്പോയിട്ടുണ്ട്. നിങ്ങൾ വാടുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താ അതിന് പറയുക, അതായത് ഡ്രൈഡ് ആകുക, ഇച്ചിരി അങ്ങ് ഉണങ്ങിയിട്ടില്ല, പക്ഷെ എന്താ വിതറിങ്. ഈ വാടുക എന്നുള്ള വാക്കും കർത്താവിന്റെ സന്നിധി ഞാനിങ്ങനെ ചിന്തിച്ചപ്പം ആദ്യം ഭൂമിയിൽ വാടിപ്പോയത് എന്താണെന്ന് പറയാമോ? കർത്താവിന്റെ സൃഷ്ടിയിൽ ആദ്യം വാടിപ്പോയത് ഒരു മനുഷ്യന്റെ മുഖമാ, കായന്റെ മുഖം വാടി. ഹല്ലേലൂയ. His face fell. കായന്റെ മുഖം വാടി. അവിടെ തുടക്കം. കർത്താവ് ചോദിച്ചു, കായനെ എന്താ മോനെ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? പിന്നെ നമ്മൾ കാണുന്നത് മുഖം വാടി നടന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവാലയത്തിൽ ചെന്ന് ദൈവശബ്ദം കേട്ടപ്പം കർത്താവിന്റെ വചനം അതുപോലെ തന്നെ പറയുക, പിന്നെന്ത് ചെയ്തില്ല, പിന്നെ അവളുടെ മുഖം വാടിയില്ല. സ്തോത്രം. പിന്നെ സങ്കീർത്തനങ്ങൾ വരുമ്പോൾ ഒരു കാര്യം കാണുന്നു, അവൻ ആറ്റുകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. എരമ്യ 17 എത്തിയപ്പോൾ പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്നവനെ കുറിച്ച് പറയുകയാണ്, വരൾച്ചയുള്ള കാലത്തും എന്താണ് വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുവിടും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ. അപ്പം പത്രോസ് അവസാനിപ്പിക്കും, പത്രോസിന്റെ ലേഖനം തുടങ്ങും, പറയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അവകാശത്തെ കുറിച്ച് പറയുകയാണ്. മൂന്ന് കാര്യങ്ങളില്ല, എന്തില്ല? ക്ഷയമില്ല, മാലിന്യമില്ല, പിന്നെന്തില്ല? അതാ നമ്മൾ പറയുന്ന വാട്ടം മാലിന്യം നാശം ഇല്ലാത്തൊരു. വാടിയിട്ടുണ്ടോ ആരെങ്കിലും? ഒരു പാത്രണ്ട് മലയാളത്തിൽ വാടിപ്പോകാതെ, തമിഴാണോ മലയാളം എന്ന് എനിക്ക് ഓർക്കുന്നില്ല, കരിഞ്ഞു പോകുന്ന ഞാൻ പറയുന്നില്ല, വാടിപ്പോകുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഉഷാറില്ലാത്ത ഒരവസ്ഥ, അതാ ഒരു റിഫ്രഷിംഗ് ലൈഫ് ഇല്ലാത്ത ഒരവസ്ഥ. ഇത് പ്രിയമുള്ളവരെ, നമ്മൾ വെളിപ്പാട് ദിവസത്തിൽ കാണുമ്പോൾ ആ മരം അതിന്റെ ഇല, ജാതികളുടെ ഫ്രൂട്ട് അവിടെ നിൽക്കട്ടെ, ഫ്രൂട്ട് പിന്നെയാ, ഫ്രൂട്ടിലേക്ക് വരുന്നില്ല, അതിന്റെ പച്ചപ്പ് കണ്ടിട്ട് പറയുകയാണ്, അതിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു എന്ന് പറഞ്ഞാൽ, ദൈവം എന്നെ നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മള് ഇടയ്ക്കിടയ്ക്ക് വാടിപ്പോകല്ലെന്നാണ് ആഗ്രഹിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ മഹത്വത്തിന്റെ പ്രത്യാശ, ക്രിസ്തു ഉള്ളിൽ സകല ജീവന്റെയും ഉറവിടമായിരിക്കുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ വാടിപ്പോകുന്നേ? ഫോളൻ ഫേസ് എന്നാണ്, അല്ലെങ്കിൽ വാടിയ മുഖം അല്ലെ? എമ്മാവൂസിലെ ശിഷ്യന്മാരുടെ മുഖം എങ്ങനെയാ നിന്നേ? എങ്ങനെയാ നിന്നേ? അവർ വാടിയ മുഖത്തോടെ നിന്നെന്നാ പറഞ്ഞു. ബൈബിളിലെ ഒരു ടെർമിനോളജി ആകട്ടോ. ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രിയമുള്ള ഒരു ജീവനുണ്ട്, പക്ഷെ ഒരു വാട്ടത്തിന്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു കൂട്ടർ വാടിപ്പോയെന്നിരിക്കട്ടെ, ദൈവത്തിന് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. രണ്ടാമത്തെ കൂട്ടര്, പ്രിയമുള്ള മൂന്ന് കൂട്ടം ആളുകളാണ് ദൈവസന്നിധിയിലുള്ള, വളരെ ഘനത്തോടെ ശ്രദ്ധിച്ചിരിക്കണമെന്ന്. ഒന്ന്, മിസ്രയീം വിട്ടവര്. നിങ്ങൾക്കറിയാം, മിസ്രയീമിൽ നിന്ന് കുഞ്ഞാടിന്റെ രക്തത്താൽ പെസകെ ആചരിച്ച് വിട്ടുപോകുന്നൊരു ജനമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരു 98% ആളുകളെങ്കിലും അങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കുക. മിസ്രയീം വിട്ടതിൽ ഖേദിപ്പാൻ ഒന്നുമില്ല. രണ്ടാമത്തെ കൂട്ടര് മരുഭൂമിയിലായിരിക്കുന്നവരാ, മരുഭൂമിയിലായിരിക്കുന്നവരാ രണ്ടാമത്തെ കൂട്ടര്. ഈ മരുഭൂമി യാത്രക്കാരുടെ പ്രത്യേകത എന്നറിയാം? ഇനി ആരെങ്കിലും എന്നോട് യോജിക്കുന്നില്ലെങ്കിൽ ഇതിന് ശേഷം എന്നോട് ഒന്ന് സംസാരിക്കണം. മരുഭൂമി യാത്രക്കാരുടെ പ്രത്യേകത എന്നറിയാം? നമ്മൾ ഈ മലയാളം പാട്ടിനകത്തെല്ലാം ഒരുമാതിരി എല്ലാം നമ്മളെ പറഞ്ഞു ധരിപ്പിച്ചിരിക്കുന്ന നമ്മൾ എവിടെ എവിടെയുള്ളവരെ ഇപ്പോ അല്ല, മരുഭൂമിയിലെ സഭയല്ല ഈ സഭ. നമ്മളെല്ലാം പാട്ടുകൾക്കകത്തെല്ലാം ഒരുമാതിരി പാട്ടിനകത്തെല്ലാം മരുഭൂമി യാത്ര അത് കഠിനം, മരുഭൂമിയിലാണ്. ഞാൻ പറയുന്നു, ഒരു കൂട്ടം ആളുകൾ ഞാൻ പോയ സഭകളിൽ എല്ലാം പറഞ്ഞത് മരുഭൂ യാത്രക്കാരാന്നൊക്കെ പറഞ്ഞാ പ്രസംഗിക്കുന്നത്. ഞാൻ പറയുന്നു, ഞാനത് ഏറ്റെടുക്കുന്നില്ല, ഞാൻ മരുഭൂ യാത്രക്കാരനല്ല. മിശ്രമിയും വിട്ടുപോന്നു, മരുഭൂമിയിൽ കുറച്ചു കാലമൊക്കെ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാ. പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം എത്ര ദിവസം കൊണ്ട് അവിടെ ചെല്ലണമെന്നായിരുന്നു? 11 ദിവസം കൊണ്ട് ചെല്ലേണ്ടവൻ 38 വർഷം കൊണ്ട് പോയത് ദൈവത്തിന്റെ കുറ്റമല്ല. മരുഭൂമി സഭക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ദൈവം ആഗ്രഹിക്കുന്നത് അടുത്തൊരു സഭയുണ്ട്, അതാണ് കനാനിലെ സഭ. പ്രൈസ് ദി ലോർഡ്. കനാനിലെ സഭക്കാരനാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയാം. കനാനിലെ സഭയിൽ ആരാധിക്കുന്നവനാണ് ആക്ഷരികമായി സ്വർഗീയ കനാനിലേക്ക് ചേർക്കപ്പെടുന്ന ഞാൻ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. കനാന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? പാലും തേനും ഒഴുകുന്ന ഒരു ദേശമാ കനാന്റെ ദേശം. ഇപ്പോഴുള്ളവരെ, നിങ്ങൾ അതിലേക്ക് എത്തിപ്പെടാൻ ഇച്ചിരി സഹകരണം. വർഷങ്ങൾ നമ്മൾ കേട്ട കാര്യം, നമ്മളെല്ലാം മിസ്രയീമിലായിരുന്നു, അവിടുന്ന് നമ്മളെ വിടുവിച്ചു, ഇപ്പോൾ നമ്മൾ മരുഭൂമിയിൽ എന്ത് ചെയ്തോണ്ടിരിക്കുക? മരുഭൂമിയിൽ എന്ത് ചെയ്തോണ്ടിരിക്കുക? ആരാധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനല്ല ബൈബിള് വായിക്കുന്നത്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, എല്ലാവരും ഒരേ ആത്മീയപാനീയം കുടിച്ചു, എല്ലാവരും ഒരേ ആത്മീയപാനീയം കഴിച്ചു, ആഹാരം കഴിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ബാക്കി പറ, അതെ ക്രിസ്തുവായിരുന്നു, ബാക്കി എനിക്ക് കേൾക്കണ്ടേ. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് കുടിക്കുന്നവനെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളയോ? കാരണം പറയാം. അവനെ കുറിച്ച് ദൈവത്തിന്റെ കാരണം പറഞ്ഞു, രണ്ടുപേർ അന്ന് പോകുന്നവരിൽ 20 വയസ്സിൽ പ്രായമുള്ള രണ്ടുപേരൊഴിച്ച് ബാക്കി എല്ലാവരും അവിടെ പട്ടുപോയതിനു ശേഷം മാത്രമേ ജനം കനാനി കടന്നുള്ളൂ. കാരണം ഞാൻ പറയാം. അവര് 38 വർഷം എന്നാ ചെയ്യായിരുന്നറിയോ? സീൻ മരുഭൂമി, മലയാള ഇംഗ്ലീഷിൽ SI എന്ന സീൻ മരുഭൂമിയിൽ കൂടെ ഒരു സൈഡിൽ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 38 വർഷം കഴിഞ്ഞപ്പോ എവിടെ വന്നു? സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ വന്നു. ആരും ഒന്നുകൊണ്ട് പെണങ്ങല്ലേ. യാത്ര പുറപ്പെട്ടു, നമ്മൾ വലിയ ആ കൊട്ടും കുറവയൊക്കെ ആയിട്ട് യാത്ര പുറപ്പെട്ടു. വർഷങ്ങൾ കഴിയുമ്പോ ദൈവം ചോദിക്കുക, ഇപ്പൊ എവിടെയാ നിൽക്കുന്നേ? അതെ കർത്താവെ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ വന്ന് നിൽക്കുവാണോ? നമ്മൾ പറയുന്നത് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? കനാനിലേക്കാ പോകുന്നത്. പക്ഷെ കനാനിലേക്കുള്ള റൂട്ട് ഇങ്ങനെയാ, വടക്കോട്ടാ. ഇവർ ചെയ്യുന്നതിനെന്നറിയോ, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. കറങ്ങിക്കൊണ്ടിരിക്കുന്ന പർവ്വതത്തിന്റെ പേരെന്നറിയോ, ഓർക്കുന്നുണ്ടോ? സെയിർ പർവ്വതം. സെയിർ എന്ന് പറഞ്ഞാൽ ഏശാവിന്റെ ഒരു കണക്ഷനാ സെയിർ. ഓക്കെ, ഏശാവ് എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ഇന്നത്തെ ആളുകളൊക്കെ പറഞ്ഞാൽ അവനൊരു ഒരു നല്ലൊരു ചക്രമൊക്കെ കൊടുക്കും, കാരണം ഏശാവ് നല്ല സമർത്ഥനായിരുന്നു. ഏശാവ് നല്ല സമർത്ഥനായിരുന്നു. അവന്റെ ഒരു തലമുറയ്ക്ക് ഏതോ എന്ന് ബൈബിൾ വിളിക്കുന്നുണ്ട്, ഏതോ. പിന്നെ അവന്റെ കൊച്ചുമോന്റെ പേരാണ് അമാലേക്ക്. അതേക്കുറിച്ച് പറഞ്ഞു വരാം, ശ്രദ്ധയോടെ ഇരിക്കണേ. ഏശാവ തുടക്കക്കാരൻ, ഏതോമ, അമാലേക്ക്, കുറെ പാർട്ടീസ് ഇങ്ങനെ വരുന്നുണ്ട്. അത് നമ്മുടെ ജഡത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവാ. ജഡം നമുക്കറിയാം, മൂന്ന് ശത്രുക്കളാണ് നമുക്കുള്ളത്. ഒന്ന് ലോകം, രണ്ട് ജഡം, മൂന്ന് പിശാച്. അത് പിശാച് എന്നുള്ളത് ഇന്ന് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ജഡം എന്ന് പറയുന്ന ഈ കാര്യം നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ജഡമുണ്ട്. പൗലോസ് നിലവിളിച്ച, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എനിക്ക് ഇച്ഛിക്കാത്ത തിന്മയാ ഞാൻ ചെയ്തു പോകുന്നത്, ഇച്ഛിക്കുന്ന നന്മയല്ല. പക്ഷേ എട്ടാം അധ്യായത്തിൽ ആത്മാവിനാൽ അതിനെ ജയിക്കുന്നതുണ്ട്. അതല്ല നമ്മുടെ വിഷയം. യേശോവിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ, യേശോവിനെ കുറിച്ച് എല്ലാവരുടെ അഭിപ്രായം എന്നറിയോ, യേശോ നല്ല സമർത്ഥനാണ്, നല്ല മിടുമിടുക്കനാണ്. കാരണം അപ്പം പറഞ്ഞു വേട്ടയിറച്ചി വേണം, എന്നാ ചെയ്തു? സെക്കൻഡിൽ പോയി ഹണ്ട് ചെയ്ത് കൊണ്ടുപോകാൻ. അവൻ മിടുക്കനല്ലേ നിങ്ങൾ പറ, അവൻ മിടുക്കനാ. നാട്ടുകാർക്കല്ല യേശോവിനെ കുറിച്ച് നല്ല അഭിപ്രായമാ. ആരും മോശം പറയത്തില്ല യേശോവിനെ കുറിച്ച്. നല്ലതായിട്ട് പഠിക്കുന്നവനാ, അപ്പൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നവനാ, റാങ്ക് മേടിക്കുന്നവനാ, ആദ്യത്തെ ഇന്റർവ്യൂല് പാസ്സാകുന്നവനാ. പക്ഷെ അവൻ യേശാവാ. തിരിച്ചു നാം വരുമ്പോൾ പ്രിയമുള്ളവർ, യാക്കോബിനെ കുറിച്ച് നമ്മൾ പറയും. യാക്കോബ് അവൻ അവൻ നമ്മൾ പറയല്ലേ, യാക്കോബ് അമ്മയുടെ സാരി തൂങ്ങി പായസം ഉണ്ടോ അതുണ്ടോ എന്ന് ചോദിച്ചു അടുക്കള വട്ടത്ത് കിട്ട് കറങ്ങുന്നവനാ യാക്കോബ്. അവനെ കുറിച്ച് വലിയ മതിപ്പില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവം അവനെ എത്രമാത്രം അവനൊരു പൊട്ടം കളിച്ച് നടന്നെന്ന് പറഞ്ഞാൽ പോലും അവൻ ദൈവത്തിന്റെ മുമ്പിൽ സമ്മതി. അവന് ഇച്ചിരി കൗശലക്കാരനായിരുന്നു, അത് വേറെ വിജയം. പക്ഷേ അവൻ തുടങ്ങിയത് എവിടുന്നറിയോ? ബദേൽ, ദൈവത്തിന്റെ വീട്, തുടക്കമതാ. അവസാനിപ്പിച്ച എവിടെയാണെന്നറിയാമോ? പെനിയേൽ, ദൈവത്തിന്റെ മുഖം. ഇന്ന് അനേകര് വർഷങ്ങൾക്ക് മുമ്പ് ബദേലിൽ നിന്ന് ആരംഭിച്ചു, ഇപ്പോഴും ബദേലിൽ തന്നെ ഇരിക്കുക, ഇപ്പോഴും ദൈവത്തിന്റെ വീട്ടിൽ തന്നെ ഇരിക്കുക. അവർക്ക് ദൈവത്തിന്റെ മുഖം കാണുന്ന അടുത്തൊരു ആത്മീയ തലത്തിലേക്ക് അവരുടെ ആത്മാവ് ഉയർത്തപ്പെട്ടിട്ടില്ല. പ്രിയമുള്ളവരെ, ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ദിവസേനയുള്ള ബൈബിൾ റീഡിങ് ബോറിംഗ് ആയിട്ടുള്ള എത്ര പേരുണ്ട്? കൈയുയർത്തരുത്. എനിക്ക് സഹോദര, ഞാൻ പറഞ്ഞ കം ടു ദ റിയാലിറ്റി, എനിക്ക് ഈ ബൈബിൾ റീഡിങ് ഒരു ബോറിംഗ് ആയിട്ട് ഈ ദിവസങ്ങളിൽ തോന്നുക. എനിക്കിത് വായിച്ചിട്ടൊന്നും എനിക്ക് ടച്ചാകുന്നില്ല. കാരണം പറയാം, ദൈവം എന്നെ വിളിച്ചപ്പോൾ മന്ന തന്നു, ദിവസേനയുള്ള മന്ന തന്നായിരുന്നു. അത് ദൈവം തരാൻ വിശ്വസ്തനാ. പക്ഷെ ഇസ്രായേൽ ജനത്തിനൊരു പ്രോബ്ലം ഉണ്ടായി. അവൻ പറഞ്ഞെന്നറിയോ, കുറച്ച് കഴിഞ്ഞപ്പോ എന്നാ പറഞ്ഞെന്നറിയോ, എനിക്ക് തിന്നാൻ ഈ മന്നയല്ലാതെ വേറൊന്നുമില്ല. എത്ര വർഷമായി ഇവിടുന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്, ഈ മന്നയല്ലാതെ വേറെ വല്ലതും ഉണ്ടോ? അവര് ഡയലോഗ് അടിക്കുന്നുണ്ട്, സമയക്കുറവുകൊണ്ട് എടുക്കുന്നില്ല. അവര് വരുന്നൊരു കാര്യമുണ്ട്. പ്രിയമുള്ളവരെ, ഈ മരുഭൂമിയിലെ സഭയുടെ ഒരു കുഴപ്പം ഞാൻ പറയാം. അവൻ മരുഭൂമിയിൽ ചെങ്കടയിൽ കടന്ന് സ്നാനപ്പെട്ട് കയറിയെങ്കിലും മനസ്സ് എവിടെയെന്നറിയോ? മനസ്സ് അപ്പുറത്താ. അവന്റെ ഡയലോഗിൽ നിങ്ങൾ മലയാളത്തിൽ ഞാൻ പറയാം, എനിക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല. പ്രിയുള്ളവർ, അവന്റെ ഡയലോഗ് എന്നാന്നറിയോ? ഞങ്ങൾ മിസ്രയീമിൽ എവിടെയാ ഇരുന്നത് പറയാമോ? എവിടെ ഇരുന്നത്? ഇറച്ചിക്കലത്തിന്റെ അടുത്താ. ഇറച്ചിക്കലത്തിന് കഴിച്ചെന്ന് പറയുന്നില്ല, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുത്തിരുന്നു. ആത്മീയമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചോണം. അടുത്ത ഞങ്ങൾക്കവിടെ ചുമന്നുള്ളി, ചിറ്റുള്ളി, പിന്നെ മത്തങ്ങ എന്നിവ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഓർക്കുന്നു. ഈ മന്നയല്ലാതെ വേറൊന്നും ഞങ്ങൾക്കില്ല. ഈ മന്നയല്ലാതെ, പ്രിയമുള്ള, ഞാൻ ദൈവനത്തെ തുച്ഛീകരിക്കുകയല്ല. ഈ ദിവസേനയുള്ള മന്നയ്ക്കപ്പുറമായി കനാനിലെ പാലും തേനും ഒഴുകുന്ന ക്രിസ്തുവേശുവാകുന്ന മണവാളനെ കുറിച്ചുള്ള പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടിയുള്ള വെളിപ്പാടുകളാലും ദർശനങ്ങളാലും പാത്തുകളാലും ജനമുടെ കടന്നു വരുന്ന ഞാൻ പറയാം, അവർ കനാനിലെ സഭയല്ലത്രേ. അല്ലാതെ ദിവസം മന്ന വിറക്കിയിട്ട് മന്ന കൊണ്ട് മാത്രം ജീവിക്കുന്നു പറയാം, അവർ മരുഭൂമിയിലെ സഭയല്ലത്രേ. അവർ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. 38-ാമത്തെ വർഷവും അവർ സെയിർ പർവ്വതം ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, തിരുവനത്തിലേക്ക് ഞാൻ വ്യക്തമായിട്ട് പറയാം, ഒരാൾ മരുഭൂമിയിലെ സഭയിലാണെന്ന് അറിയാൻ പെട്ടെന്നൊരു കാര്യം പറയാം, വിധിക്കണ്ട, അവരെപ്പോഴും ശൂന്യരായിരിക്കും. ഒരു ഡ്രൈനസ് അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നു, കാരണം അവർ മരുഭൂമിയിലാ, കനാലിലല്ല. ചോദിക്കില്ല എന്താ എനിക്ക് പറയാൻ, എനിക്ക് ഭയങ്കര ഡ്രൈനസ്സാ. അവർ മരുഭൂമിയില്ല, അതുകൊണ്ടാ മരുഭൂമിയില ഡ്രൈനസ് ഉള്ളത്. കനാലിലെവിടെ ഡ്രൈനസ് ഉള്ളത്? കനാലിന്റെ പ്രത്യേകത പറയാം. കനാലിന്റെ പ്രത്യേകത ഒന്ന്, വാഗ്ദത്ത കനാൻ ഇറ്റ്സ് എ പ്ലേസ് ഓഫ് റെസ്റ്റ്. അതൊരു സമാധാനത്തിന്റെ സ്ഥലവ ആണോ? ആണോ? രണ്ടാമത്തെ പ്രത്യേകത, അവിടെ എന്തുണ്ട്? ധാരാളം ആത്മീയമായിട്ട് എടുക്കണേ ധാരാളം ഫലങ്ങളുണ്ട് അവിടെ. അവിടെ മുന്തിരിങ്ങ നോക്കാൻ ഒറ്റ നോക്കാൻ പോയവരുടെ ചോര നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ? ഓക്കെ, ഒറ്റ നോക്കാൻ പോയവൻ ചെന്നിട്ട് അവന്മാര് കണ്ട് ഞെട്ടിപ്പോയി കേട്ടോ. അവന്മാര് കണ്ടിട്ട് പാലും തേനും ഒക്കെ ഒഴുകുന്ന ദേശവും, പാലും തേനും ലിറ്ററലി ഒഴുകുന്നാ പറയുന്നു. പശുക്കൾ എന്ന് പറഞ്ഞാൽ അതുപോലെ പാലുള്ള പശുക്കളാ, കറന്നില്ലെങ്കിൽ പാല് തന്നെ ഒഴുകിക്കൊണ്ടിരിക്കും. തേനാണെങ്കിൽ അവിടെ മുഴുവൻ തേൻ കൂടാ, തേൻ എടുത്തില്ലെങ്കിൽ അതിലെ ലിറ്ററലി തേൻ ഒഴുകിക്കൊണ്ടിരിക്കും. മുന്തിരിങ്ങ അങ്ങനെ ഉണ്ട്, മുന്തിരിങ്ങ അങ്ങനെ ഉണ്ട്. ഞാൻ ഇന്നാലും പറഞ്ഞു മറക്കും, നമ്മള് മുന്തിരി അല്ലേ തൂക്കാൻ നേരം നമ്മള് ഈ വെള്ളം കൊണ്ട് എടുക്കുന്നത്. ഇതേ ഇതങ്ങ ഇതൂടെ 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 വെച്ചാറേ. അവന്മാർ രണ്ടുപേര് കെട്ടിച്ചോമ്പ അങ്ങനെ അറിയോ, ഹൈറേഞ്ചിലും അങ്ങനെ അടുത്തൊക്കെ കാളെ കൊണ്ടുവരുന്നുണ്ട്. കാളെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ രണ്ട് വലിയ പോസ്റ്റിന്റെ കമ്പ്, പോസ്റ്റ് ഇലക്ട്രിക്കൽ പഴയ പോസ്റ്റിന്റെ ഇത് എടുത്ത് നോക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, രണ്ട് കാലും നാല് കാലും മുകളിലോട്ടാക്കിയിട്ട് കാളെ അത് കെട്ടിയിടും. ശക്തന്മാരായ രണ്ടുപേരാ ചുമന്നുകൊണ്ട് പോന്നെ, കാരണം കാളെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, നടക്കാൻ പറ്റത്തില്ലെങ്കിൽ. ഇവന്മാര് മുന്തിരിക്കളെ എങ്ങനെ കൊണ്ടുവന്നേ, നിങ്ങൾ ഒന്ന് വിഷ്വലൈസ് ചെയ്തേ തിരുവന എത്ര മനോഹരമാ. ഇവന്മാര് കൊണ്ടുവന്നത്, ഇവന്മാര് ഏലോ ഏലോ വെച്ചോണ്ട് വരുമ്പോ ആലോചിച്ചത് എന്നാ കൊണ്ടുവരുന്നേ? അവർ പറഞ്ഞത്, നമുക്ക് ദൈവം വാഗ്ദത്തം തന്നിരിക്കുന്ന കനാനിലെ പഴങ്ങളായത്. പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ദൈവത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ ലജിച്ചു പോകരുത്. ബാംഗ്ലൂർ പട്ടണത്തില് പ്രിയമുള്ളവരെ, എത്രമാത്രം കനാന്റെ അനുഭവത്തിൽ ജീവന്റെ സമൃദ്ധിയോടെ പരിശുദ്ധാത്മാവിൽ രാവും പകലും ആരാധിക്കാനായിട്ടുള്ള അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയിട്ട് 40-ാമത്തെ വർഷം പുത്തനാമരിശീലനിൽ ദൈവത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ദൈവം ചോദിക്കും, നീ എന്തുകൊണ്ട് എന്നെ ആരാധിച്ചില്ല? നീ എന്തുകൊണ്ട് നിന്റെ വീട് ഒരു ജീവന്റെ കനാനാക്കി മാറ്റിയില്ല? എന്തുകൊണ്ട് നിന്റെ കുഞ്ഞുങ്ങൾ ജീവന്റെ സമൃദ്ധിയിൽ വളർന്നില്ല? നമ്മൾ പറയുന്നത് കർത്താവ് ബന്ധനങ്ങളായിരുന്നു. ഞാൻ ബന്ധനങ്ങളുള്ള രണ്ടുപേരുടെ കാര്യം പറയാം, പൗലോസും ശീലാസും. പൗലോസും ശീലാസിന് ബന്ധനം ഉണ്ടായിരുന്നോ? പറഞ്ഞേ, ബന്ധനം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സഹോദരനോട് പറഞ്ഞു, സഹോദര, അവർക്കകത്ത് ബന്ധനമില്ലായിരുന്നു. പ്രൈസ് ലോർഡ്. നോട്ട് ഇറ്റ്. ഇന്ന് ഇവിടെ അനേകരുടെ പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങൾക്ക് ഒരുപക്ഷെ നമ്മുടെ കാലുകളും കൈകളും ഒരുപക്ഷെ സുവിശേഷത്താലോ മറ്റിനാലോ ബന്ധിക്കപ്പെട്ടില്ലെങ്കിലും അകത്ത് ബന്ധനമുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കനാൻ ഇസ് എ പ്ലേസ് ഓഫ് റെസ്റ്റ്. കനാൻ ഒരു സ്വസ്ഥതയുടെ ഒരു സ്ഥലമാണ്. കനാൻ ഒരു സ്വസ്ഥതയുടെ സ്ഥലമാണ്. രണ്ട്, ഇത് കനാനെ കുറിച്ച് പറയുന്നു ധാരാളം. അവിടെ എന്തൊക്കെയാണെന്നറിയോ, നിങ്ങൾ ആത്മീയമായിട്ട് എടുക്കണേ. അവിടെ പ്രധാനമായിട്ട് പറഞ്ഞ ഒന്ന്, മുന്തിരിങ്ങ ഉണ്ട്, പിന്നെന്തുണ്ട്? മാതളപ്പഴമുണ്ട്, പിന്നെന്തുണ്ട്? അത്തിപ്പഴമുണ്ട്. നിങ്ങൾ പലരും എന്നോട് യോജിക്കുന്നില്ലെന്ന് നിങ്ങളുടെ മുഖഭാവം കണ്ടിട്ട്, പ്രിയമുള്ളവർ, മരുഭൂമിയിലെ സഭയിലായിരിക്കേണ്ട ഒരു സമയമുണ്ട്. ഈ കൂട്ടായ്മ അതൊക്കെ കഴിഞ്ഞ് എത്രയോ മുന്നമേ കനാനിൽ എത്തേണ്ടവരായിരുന്നു. കനാനിൽ എത്തുക എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് നിങ്ങൾ കനാനിൽ എന്നെ കുറിച്ച് പറഞ്ഞ സഹോദര, ബിനോയ് സഹോദര, താങ്കൾ കനാനിൽ എത്തുന്ന എപ്പോഴാ? അപ്പൊ ഞാൻ പറയുന്ന എപ്പോഴാന്ന് പറയും, കനാനിലോ? ഇവിടെ ഞാൻ മരുഭൂമിയിൽ എന്നും ഡള്ളായിട്ട് പ്രൈസുകളോട് പോലും കൊടുക്കാൻ പാകമില്ലാതെ, സഹോദരന്മാർ ആരാധിക്കും ആരാധിക്കുന്നു പറയുമ്പോൾ ഒരു ഹല്ലേലൂയ പോലും പറയാനായിട്ട് നിവൃത്തിയില്ലാതെ, ഒരു ദിവസം എന്റെ മൂക്കിൽ ശ്വാസം പോകുമ്പോൾ നിങ്ങളെല്ലാവരും കൂടെ പോയി സെന്റ് പീറ്റേഴ്സിലെ വെല്ലം പോയി ഒരു പെട്ടി മേടിച്ച് മൂക്കിൽ പഞ്ഞു വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. ഇന്നലെ ഒരേ സഹോദരം മരുഭൂമിയിലായിരുന്നു, ഇന്ന് കനാനിലെത്രേ. പ്രൈസ് ലോർഡ്. എന്തൊരു ഫൂളിഷ്നസ്. ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം പറയുന്നു, കനാനെ കുറിച്ച് പറയുന്നത് അതൊരു സമൃദ്ധമായ ജീവന, മഹത്വത്തിന്റെ പ്രത്യാശ. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ കനാനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. മാഡം കേൺ അനേക നാളുകൾ ഡൈനസി നടന്നപ്പോൾ ഒരിക്കലും ദൈവദാസൻ ചോദിച്ചു, മാഡം കേൺ, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നേ? നിങ്ങളുടെ അകത്തുള്ളവനെ പുറത്തെവിടെ അന്വേഷിച്ച് നടക്കുക? അവൾക്കൊരു വെളിപ്പാട് കിട്ടി, അറിവല്ല ഒരു വെളിപ്പാട് കിട്ടി. ക്രൈസ്റ്റ് ഇൻ മീ, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി, മഹത്വത്തിന്റെ പ്രത്യാശ. ക്രിസ്തു എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. മൂന്നാമത്, പ്രിയമുള്ളവരെ, കനാൻ ദേശം മുൻമഴയും പിന്മഴയുമുള്ള ദേശമാ. അവിടെ മുൻമഴയും പിന്മഴയുമുള്ള ദേശമാ. അത് നമുക്കറിയാം, ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ലാറ്റർ റെയിൻ. നാലാമതായി, കനാൻ ഒരു സ്തുതിയുടെ സ്ഥലമാ. നിങ്ങളുടെ വീട് കനാനാണോ ഇല്ലെന്ന് ഞാൻ പറയാം. അവിടെ നിൽക്കുന്ന എന്നാ പറഞ്ഞു, ബ്രാൻഡ് നോക്കിയല്ല ഞങ്ങൾ നിശ്ചയിക്കുന്നത്. അവിടെ ഇരിക്കുന്ന വാഷിംഗ് മെഷീൻ വേൾപൂളാണോ? അവിടെ ഇരിക്കുന്ന എന്നാ പറഞ്ഞു, എനിക്ക് എന്റെ പേരെന്ന് പറയാം, കെൽവിനേറ്റർ ആണോ? ഇതിന്റെ ബേസിലല്ല തിരുവചനവും പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ ജനവും നിങ്ങളുടെ വീട് കനാനാണെന്ന് അറിയുന്നത്. അവിടെ എപ്പോഴും സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീയ ഗീതങ്ങളും ആത്മാവിലുള്ള ആരാധനയും ഉണ്ടെങ്കിൽ ഞാൻ പറയാം, അവിടെ എത്ര ഏസി വെച്ചാലും അത് കനാനാകത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൽ ആരാധനയുള്ളപ്പോൾ നമ്മുടെ വീട് ഒരു കനാനായി മാറും. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. പറഞ്ഞോട്ടെ കർത്താവ്, എന്റെ വീട് ഒരു കനാനായി മാറുവാൻ ആഗ്രഹിക്കുക, അതിന് ഞാൻ എന്ത് ചെയ്യണം? ഈ മരുഭൂമിയിലെ വട്ടം ചുറ്റല് ഒരു 3 മാസം പിന്മാറ്റം, 4 മാസം ഫയറ്, അതിനുശേഷം ഒരു ഡൾനെസ്, പിന്നൊരു ക്യാമ്പ്, പിന്നൊരു ഫയറ്, പിന്നൊരു ദിവസം വയനാട്ടിൽ പോയി. അങ്ങനെയല്ല കർത്താവ്, എന്റെ ജീവിതത്തിന്റെ എല്ലാ ദിവസവും വാഗ്ദത്ത കനാനി കടക്കുവാനായിട്ട്. അതിനൊരു കാര്യം വേണം, യെരിഹോ മതിലൊക്കെ മുമ്പിലുണ്ടെങ്കിലേ കുടുംബമായിട്ട് പറയുക, ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആത്മാവിൽ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള കോട്ട എന്താണെങ്കിലും അതിടീക തന്നെ ചെയ്യും. ഞാനത് വിശ്വസിക്കുന്നു, പിശാച് എത്ര കോട്ട കൊണ്ടുവന്നാലും ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ കോട്ടകൾ ഇടിയും, ഇടിയുക തന്നെ ചെയ്യും. കാരണം നമ്മുടെ പേരിന്റെ ആയുധങ്ങളോ ജടികങ്ങളല്ല, അത് കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തങ്ങൾ അത്രേ. ഹാലലൂയ്യ. നമ്മുടെ പേരിന്റെ ആയുധങ്ങളോ ജടികങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ശക്തങ്ങൾ അത്രേ. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നമുക്ക് അതെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും എടുക്കണ്ട. FS 5:18-19:20 ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങൾ അനുചോദിക്കട്ടെ. നമ്മൾ കനാനിലാണോ? വേഗം പറയാം. നിങ്ങൾ ബൈക്ക് ഓടിച്ചു മുമ്പ് ഒരു പാട്ടുണ്ടായിരുന്നു നാവില്, നിങ്ങൾ കനാനിലത്രേ. നിങ്ങൾ പറയും ഞങ്ങൾ ബാംഗ്ലൂരില്ല, പലരും പറയുന്നതാ ഞങ്ങൾ ബാംഗ്ലൂരായിട്ട് 18 വർഷമായി, 20 വർഷമായി, 22 വർഷമായി. ഞാനൊരു വാക്ക് പറയാം, അതെ ഒരു പട്ടണത്തെ കുറിച്ച് പറയുന്നുണ്ട്, പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരം. കേട്ടിട്ടുണ്ടോ? ഹേലിച്ച പറയാ, പട്ടണത്തിന്റെ ഇരിപ്പ് മോളിൽ നിന്ന് നോക്കിയാണ്ടല്ലോ മനോഹരം. ഫ്ലാറ്റുകൾക്ക് ഫ്ലാറ്റ്, മെട്രോയ്ക്ക് മെട്രോ, എല്ലാം നല്ലതാ. പക്ഷേ ഇരിപ്പ് മനോഹരമാണെങ്കിലും ദേശം വന്ധ്യമാ എന്ന് പറഞ്ഞാൽ ദേശത്ത് ബലങ്ങളില്ല, ഒന്നും മൂത്തുവഴുത്തു പോകുന്നില്ല എല്ലാം. അപ്പം എലീശ പറഞ്ഞു, ഇരിപ്പ് മനോഹരമായിട്ട് കാര്യമില്ല, വീടിന്റെയോ നമ്മുടെയൊക്കെ ഇരിപ്പ് സെറ്റപ്പും നല്ലതായിട്ട് കാര്യമില്ല. പ്രശ്നം എന്നറിയാമോ? വെള്ളം കൊള്ളത്തില്ല, ജീവന്റെ നദി അവിടെ മലിനപ്പെട്ടു പോയി. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, അതിന്റെ ഉറവിങ്ക കൊണ്ടുപോയി കുറച്ച് ഉപ്പ് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയില്ല ചേട്ടാ ചോറി അറിയാം, ഉപ്പ് വെച്ച്, ഞാനൊക്കെ ബൈബിളുള്ള പറഞ്ഞ ഉണ്ടാക്കി പറയുന്നല്ല കേട്ടോ, കുറച്ച് ഉപ്പ് അതിന്റെ ഉറവിങ്കൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ അവിടുത്തെ എന്നാ പറയുക, ഫ്രൂട്ടില്ലാത്ത കാര്യങ്ങൾ മാറിയിട്ട് ദേശം ഫ്രൂട്ട്ഫുൾ ആകുമെന്ന് പറഞ്ഞ്. അങ്ങനെ ചെയ്തപ്പോൾ ഇരിപ്പും മനോഹരമായി, ഫലങ്ങളും മനോഹരമായി. പ്രൈസ് ദ ലോർഡ്. ഇരിപ്പ് മനോഹരമായിട്ട് മാത്രം കാര്യമില്ല, ദൈവം നോക്കുന്ന നമ്മുടെ ഇരിപ്പല്ല, ഫലങ്ങൾ അത്ര ദൈവം നോക്കുന്നത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള ഒരു വചനം വ്യക്തമായിട്ട് പറയുന്നു, ഇന്നാരെങ്കിലും പ്രിയമുള്ളവരെ ആ മരുഭൂമിയിലെ സഭയില് ചുറ്റിക്കറങ്ങുകയാണെങ്കിൽ കനാലിലേക്ക് ഞാൻ നിങ്ങൾ ക്ഷണിക്കുക. വാഗ്ദത്ത കനാൻ, ആ കനാലിൽ നിങ്ങൾ ജീവന്റെ സമൃദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ജീവന്റെ സമൃദ്ധിയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, പാലും തേനും അനുഭവിക്കുമ്പോൾ ആ ജീവജലത്തിന്റെ ഉറവിൽ നിന്ന് കുടിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ജീവൻ. പ്രിയമുള്ളവരെ, ഞാൻ ഒരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോബ്ലം എന്നറിയോ, കനാനിൽ കിടക്കാൻ താല്പര്യമില്ല. അവർ പറയുന്ന എല്ലാം എന്നറിയോ, ബ്രദറെ ഞങ്ങൾക്ക് മിശ്രയും വിട്ടാ മതി, ശ്രദ്ധിച്ചിരിക്കണേ, മിശ്രയും വിട്ടാ മതി. പിന്നെ ഞങ്ങൾക്ക് എവിടെ പോണം? എവിടെ പോണം? സ്വർഗത്തിൽ പോണം അല്ലേ? സ്വർഗത്തിൽ എവിടെയാ പോകുന്നെന്നുള്ള ഇതിന് ശേഷം ചോദിച്ചാൽ പറഞ്ഞുതരാം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വരണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ പലരും പോകുന്ന സ്ഥലത്തല്ല നിങ്ങൾ പോകുന്നത്, നരകത്തിൽ പോകത്തില്ല, പറഞ്ഞുതരാം. എവിടെ പോകുന്നെന്ന് പറയാം. ഒരു കൂട്ടം ആളുകൾ കുഞ്ഞാടിന്റെ കാമ്പയോടുകൂടെ പാട്ടുകൾ പാടി പോകുമ്പോൾ അതേ പായയിൽ നിന്ന് അതേ സങ്കീർത്തനം പാടിയവൻ പുതിയ ആകാശത്ത് പുതിയ ഭൂമിയിലോ വർഷത്തിൽ ഒരിക്കൽ മാത്രം കുഞ്ഞാടിനെ കാണേണ്ടി വരും. പ്രിയങ്ങൾ, സ്വർഗത്തിൽ പോകുന്ന നരകത്തിൽ പോകുന്നു അല്ല ഇവിടുത്തെ വിഷയം, സ്വർഗത്തിൽ പോകുന്ന നരകത്തിൽ പോകുന്നതുമല്ല. നിങ്ങൾക്കറിയാമോ, ഒരു കൂട്ടം ആളുകൾക്ക് കനാനി കടക്കാനായിട്ട് മടിയായിരുന്നു. നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിരുന്നാ മതി. ഞാൻ ഏതൊക്കെ രൂപേന്ദ്രും 2.5 ഗോത്രക്കാര് അല്ലേ, 2.5 ഗോത്രക്കാർക്ക് അവര് പറഞ്ഞു, അവര് കനാനിലെ ഇപ്പുറത്തെത്തിയപ്പോ അവര് നോക്കിട്ട് പറഞ്ഞു, ഞങ്ങൾ വരുന്നില്ല, ഇനി എന്തിനാ ഇവിടെ ഇവിടെ വരെ കൊണ്ടുവന്ന്. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ അങ്ങ് എന്ത് ചെയ്തു, ഈ നദി അക്കരെ ഞങ്ങൾക്ക് അങ്ങ് പിടിച്ചുപോയി, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ സെറ്റിൽഡ് ആവുക. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അവർക്ക് വിഷമമുണ്ടായോ? ജോഷോയ്ക്ക് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. വിഷമമുണ്ടായോ? ശീട ഇവന്മാര് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നാളും നടന്നിട്ട് അവര് പറഞ്ഞു, ഞങ്ങൾക്ക് കനാൻ വേണ്ട, സമൃദ്ധമായ ജീവൻ വേണ്ടെന്ന്, ജസ്റ്റ് ജീവൻ മതിയെന്ന്, ജസ്റ്റ് പാസ്പോർട്ട് അടിച്ചാൽ മതി, ജസ്റ്റ് വിസ കിട്ടിയാൽ മതി, അങ്ങോട്ട് വേണ്ടെന്ന്. ഇനി യഥാർത്ഥ സംഭവം പറയാം, ഒരു പ്രസംഗത്തിൽ വന്ന് എന്റെ ഹൃദയത്തെ ടച്ച് ചെയ്തുകൊണ്ട് പറയാ. അവര് പറഞ്ഞു, ഇവിടെ നല്ല പുല്ലുണ്ട്, അപ്പുറത്തേക്കാൾ നല്ല പുല്ലുണ്ട്, പിന്നെ പശുവിനെ മേയ്ക്കാൻ നല്ലതാ, ആടിനെ മേയ്ക്കാൻ നല്ലതാ. ജോഷിയുടെ പുസ്തകം എടുത്ത് വായിക്കണം കേട്ടോ, ആടിനെ മേയ്ക്കാൻ നല്ലതാ എന്നൊക്കെ പറഞ്ഞ് അവിടെ സെറ്റിലായി. കൊള്ളാം, മറ്റൊരു വിചാരിച്ച എന്തിനാ പെടാപ്പാട് വിട്ട് അങ്ങോട്ട് പോകുന്നത്, മറ്റൊരു കന്നാനെ സെറ്റിലായി. 2000 വർഷം ശേഷം പുത്രനായ കർത്താവ് വന്നു. ആരാ? സർവശക്തനായ കർത്താവ് വന്നപ്പോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, 2.5 ഗോത്ര സെറ്റിലായ സ്ഥലമുണ്ടല്ലോ, അവിടെ കാണാൻ പോകുന്ന ഒരു സംഭവമുണ്ട് ബൈബിളിൽ. ഇപ്പൊ ആ സ്ഥലത്തിന്റെ പേരെന്താണെന്നറിയാമോ? ഇപ്പം മറ്റൊന്നും സെറ്റിൽ ചെയ്ത ദേശം നദിയുടെ അക്കരെ, കെന്നസരത്ത് ദേശം, അവിടെ വാണ് സെറ്റിൽ ചെയ്ത സ്ഥലം. അതോ മറ്റന്മാരുടെ തലമുറയാ. സാക്ഷാൽ ദൈവം തമ്പുരാൻ അവരെ കാണാൻ പോകുമ്പോൾ എതിരിട്ട് വന്ന ആരാ? ചിന്തിച്ചോണേ, നമ്മളിപ്പോ എടുക്കുന്ന ഒരു തീരുമാനം 10 തലമുറ ശേഷമായിരിക്കും വരാൻ പോകുന്നത്. ആരാ വന്നേ? തുണി കയ്യിലില്ലാത്തൊരുത്തം വരിക. അത് ആരാന്നറിയോ? ഞാൻ എന്റെ ഭാഷ പറയാ, വർഷങ്ങൾക്ക് മുമ്പ് സൗകര്യം നോക്കി കനാൻ വേണമെന്ന് പറഞ്ഞ് സെറ്റിലായില്ലേ? അവിടെ കൊച്ചുമോണാ ഞാൻ, കണ്ടല്ലോ എന്റെ പരിവം. ഏഷ്യം കൂടി ചെല്ലുക പറയുള്ളൂ, പിശാചുകൾ അവന്മാർ എന്തിനാ അവിടെ? അവിടെ അപ്പൊ കുറെ പേര് എന്നാ മേയ്ക്കുന്നുണ്ടായിരുന്നു? എന്തിനാ സെറ്റിലായത്? പശുവിനെ മേയ്ക്കാൻ സെറ്റിലായവൻ ഇപ്പൊ എന്നാ ചെയ്യ? പന്നിയെ മേയ്ക്കുക. അവസാനം കർത്താവ് ചെന്നപ്പം അവനെ വിടുവിച്ചു, സെറ്റിൽമെന്റ് നോക്കി പോയവനെ വിടുവിച്ചു. വിടുവിച്ചതിന് ശേഷം എന്ത് ചെയ്തു? മറ്റന്മാരെല്ലാം പറഞ്ഞു, കർത്താവ് നീ ഇങ്ങോട്ട് കേറല്ലോ, കേറല്ലെന്ന് പറഞ്ഞ് കർത്താവിനെ അവിടുന്ന് ഓടിക്കുക. പ്രിയമുള്ള ഒരു കനാനി കയറിയതിനെ കുറിച്ച് നമുക്കറിയാം. അവിടെ വെച്ചാണ് കർത്താവിന്റെ ഇത് ക്രൂശിക്കപ്പെട്ടതും തന്റെ മഹത്വകരമേറിയ സഭ അവിടെ ഉണ്ടാകുകയും ചെയ്തത്. പ്രിയ സൗരങ്ങളിൽ നാം എടുക്കുന്ന ഓരോ ചെറിയ തീരുമാനങ്ങളും അനേക തലമുറകളെ ഇമ്പാക്ട് ചെയ്യാനുള്ള കാര്യമാണെന്ന് ഞാൻ ഇന്ന് പകൽക്കാരൻ നിങ്ങളെ ഓർപ്പിക്കുക. പ്രിയ സൗരങ്ങളെ, ഈ ഒരു കനാനിലേക്ക് ഇനി ചെല്ല് പറയുന്നത് വലിയ പാടാ. വിശുദ്ധ ജീവിതം, വിശുദ്ധീകരണം വലിയ എളുപ്പമെന്ന് ആര് പറഞ്ഞു? ഇത് നമ്മളെ കൊണ്ട് പാടാ, പക്ഷെ ഇത് ആർക്ക് എളുപ്പമാ? ഇത് പറഞ്ഞേ, ഇനിമേൽ ഞാനല്ല. നിങ്ങൾ ദിവസം ഒരു 100 പ്രാവശ്യം പറയോ, കൺഫഷൻ ആരംഭിക്കും. ഇനിമേൽ ഞാനല്ല ക്രിസ്തു അത്ര, എല്ലാരും പറയുന്നില്ല ഇനിമേൽ ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ, ക്രിസ്തു അത്ര എന്നിൽ. നമ്മളൊരു 100 പ്രാവശ്യം ദിവസം പറയണം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയണം, ഇനിമേൽ ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. പ്രിയസൗരങ്ങൾ, ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു ഗ്ലൗസ് ഇപ്പൊ കയ്യിൽ, നിങ്ങൾക്കറിയാം ചില അവിടെയൊക്കെ ഗ്ലൗസ് ഇടുക, ഒരു ഗ്ലൗസ് ഇവിടെ വെച്ചിരിക്കുക. നമ്മൾ ഗ്ലൗസിനോട് പറയുക, ഈ ബൈബിൾ തുറന്നാട്ടെ. പറ്റുമോ? നമ്മൾ കൽപ്പന കൊടുക്കുക, തുറന്നാട്ടെ ബൈബിള്. നമ്മൾ വിശ്വാസം കൽപ്പിക്കുക, അത് അനങ്ങത്തില്ല. അവിടെ കൈയുടെ ഷേപ്പാ, കണ്ടാ ദൂരം നോക്കിയാൽ കയ്യാൻ തോന്നും. എന്നാ ചെയ്യണം ഈ ബൈബിൾ എടുക്കണമെങ്കിൽ? ഒരു കൈ അതിനകത്ത് സെറ്റാവണം, കറക്റ്റ് അതിന് ചേരുന്ന ഒരു കൈ അതിനകത്ത് സെറ്റാകുമ്പോൾ ടേക്ക് ദ ബൈബിൾ എന്ന് പറഞ്ഞാൽ അത് ബൈബിൾ എടുത്തോളൂ. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ കൽപ്പനയെല്ലാം അനുസരിക്കാനായിട്ട് ജീവനില്ലാത്ത ജഡത്തോട് നമ്മൾ പറയാം, അനുസരിക്കുക 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 എന്ന് പറഞ്ഞാൽ നടക്കുകയല്ല. ജീവനുള്ളവനായ ക്രിസ്തു തന്റെ കരം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അത് പ്രവർത്തിച്ചു തുടങ്ങും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇതാണ് മഹത്വത്തിന്റെ പ്രത്യാശ എന്ന് വായിച്ചിട്ട് കൊളോസ്യ ലേഖനം അതിന്റെ 2 അധ്യായത്തിന്റെ 3 വാക്യം, കൊളോസ്യ 2:3 വേദത്തിൽ വായിക്കാം. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങൾ ഗുപ്തമായിരിക്കുന്നു. പിന്നെ
അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും
ഗുപ്തമായിട്ടിരിക്കും. ഈ ക്രിസ്തുയേശുവിന്റെ സമൃദ്ധമായ കൂട്ടായ്മയിൽ വസിക്കുന്നവന് ജീവന്റെ സമൃദ്ധി ഉണ്ടാകും. In him are all the treasures. എന്താ ട്രഷേഴ്സ് എന്ന് പറഞ്ഞാൽ? പരിശുദ്ധന്മാരുടെ വെളിപ്പാടിന് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. പൗലോസ് പ്രാർത്ഥിക്കുക, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങൾക്ക് പേര് വരുവാൻ കാരണമായി തീർന്ന പിതാവിന് മുമ്പിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം തന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണമെന്നും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കേണ്ട വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തെ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ദൈവസ്നേഹത്തിന്റെ നിങ്ങളും അതിന്റെ വീതിയും അതിന്റെ ആഴവും അതിന്റെ ഓരോ ഗ്രേപ്പാന്തൊക്കെ പരിചയം ലഭിക്കുകയും ദൈവത്തിന്റെ എല്ലാം നിറവിനോളം നിറഞ്ഞു വരണമെന്ന് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് സെയിർ പർവ്വതം ചുറ്റാനല്ല, ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങൾ ക്രിസ്തുവിൽ ഗുപ്തമായിരിക്കുമ്പോൾ, ആ ക്രിസ്തുവിൽ ചേർന്ന് വസിക്കുമ്പോൾ നാം ജീവന്റെ സമൃദ്ധിയുള്ളവരായി തീരും. 2:6-7 വായിക്കാമോ? അവനിൽ വേരൂന്നിയും റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. അടുത്ത വചനം പറയുന്നു, ആകയാൽ
നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി.
അവന്റെ കൂട്ടായ്മയിൽ നടക്കി, അവിടെ പറയുന്നു അത്, അവന്റെ കൂട്ടായ്മയിൽ അവനിൽ വസിപ്പിൻ. യോഹന്നാൻ 15 തന്നെ, അബൈഡിങ്ങും അവനിൽ വസിപ്പിൻ. അടുത്തത്,
അവനിൽ വേരൂന്നിയും,
അവനിൽ വേരൂന്നിയും വായി ശ്രദ്ധിക്കണേ, റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. അടുത്തത്,
ആത്മീയവർദ്ധന പ്രാപിച്ചു,
ബിൽഡപ്പിൻഗും ആത്മവർദ്ധന പ്രാപിച്ചു.
നിങ്ങൾക്ക് ഉപദേശം തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വരും.
സ്തോത്രത്തിൽ കവിഞ്ഞു വരിപ്പിൻ. പ്രിയമുള്ളവരെ, നമ്മൾ ഉറപ്പിക്കുന്ന ശക്തി ഏതാ? എന്ത് ശക്തിയാ നമ്മൾ ഉറപ്പിക്കാൻ പോകുന്നത്? ശുഭിച്ചാൽ മാത്രമേ പറഞ്ഞു, എന്ത് ശക്തിയാ? പുനരുദ്ധാനത്തിന്റെ ശക്തി. അത് എപ്പോഴാ വർക്ക് ചെയ്യുന്നത്? നമ്മളെല്ലാം മരിച്ച് മണ്ണഴിച്ച് ഒരു ദിവസം ഭൂതകാലം വിളിക്കുമ്പോ വർക്ക് ചെയ്യുന്നതാണോ? അല്ല, ക്രിസ്തുവിനെ മരിച്ചതിൽ നിർപ്പിച്ചവന്റെ ശക്തി ഇപ്പൊ എവിടെ ഉണ്ട്? എന്റെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. പ്രാർത്ഥിച്ചാട്ട് കർത്താവ് എന്റെ കണ്ണം തുറന്നേ, ഞാനിത് മനസ്സിലാക്കിയതാണ്. ക്രിസ്തുവിനെ മരിച്ചവരിൽ ഉറപ്പിക്കാൻ പറഞ്ഞ എന്തോ അർത്ഥം? മരിച്ചു 3 ദിവസമായിരുന്ന ക്രിസ്തുവിനെ അവിടെ നിന്ന് ഉയർപ്പിച്ച് ഭൂമിയിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഉയർപ്പിച്ച് ഉയരത്തിലേക്ക് കരേറ്റി വിളിക്കപ്പെടാതിരിക്കും സകല നാമത്തിലും അത്യന്തം മീതെ ഉയർപ്പിച്ചിരുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ പവർ. ഇത് പഠിപ്പിക്കാൻ പറ്റത്തില്ല, ഇത് വെളിപ്പാട് പ്രവചനമാണ്. The power of resurrection. പുനരുത്ഥാനത്തിന്റെ ശക്തി. ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാവരും മറ്റുള്ളവരൊക്കെ പറയാ, എല്ലാവരും ഉയർക്കും കേട്ടോ, കാകളം വിളിക്കുക, അവർ ചോദിക്കുക, എങ്ങനെ ഉയർക്കുന്നേ? എനിക്കറിയത്തില്ല, ഇങ്ങനെ ഗഗനം വിളിക്കുമ്പോ അവര് ചോദിക്കുക, ഒരാൾ ഇംഗ്ലണ്ടിൽ അടക്കി, ഒരാള് അന്റാർട്ടിക്കയിൽ അടക്കി, ഒരാളെ ഐസ്ലൻഡിൽ അടക്കി, ഒരാളെ ആഫ്രിക്കയിൽ അടക്കി, ഒരാളെ കേരളത്തിൽ അടക്കി. അത് ഭയങ്കരമായ സിമെന്റ് ഒക്കെ ഇട്ട് മാർബിൾ ഒക്കെ ഇട്ട് ഉറപ്പിച്ച് അടക്കിയത്. കാഹളം വിളിക്കുമ്പോൾ കർത്താവിന്റെ ഗംഭീരനാഥം, പ്രധാനമന്ത്രിയുടെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം വിളിക്കുമ്പോൾ ഇത്രയും പേര് ഒരുമിച്ച് ഉയർക്കുവോ? ഉയർക്കുവോ? കേട്ടെന്ന് പറ വിഷ്ണുവർ മാത്രമേ പറഞ്ഞുള്ളൂ, ഉയർക്കുവോ? ഉയർക്കും. ശ്രദ്ധിച്ച്, ഇത്രയും പേര് മരിച്ച് മണ്ണടിച്ച് മണ്ണായി കിടക്കുന്ന ഇത്ര കോടി ജനത്തെ ഒരു നിമിഷം കൊണ്ട് ഉയർപ്പിക്കുന്ന ശക്തിയുടെ പേരാണ് പുനരുത്ഥാനത്തിന്റെ ശക്തി. പ്രൈസ് ദ ലോർഡ്. ഈ ശക്തി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയാ. ഈ സഭയിൽ ഏറ്റവും ബലഹീനനായിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി വിശ്വസിക്കുന്നതിന് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവില്ലാത്ത ശക്തിയുടെ വലിപ്പം, അളവില്ലാത്ത ശക്തിയുടെ വലിപ്പം. ഇതിനെക്കുറിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവ്, ഈ കനാലിൽ എനിക്ക് ജീവിക്കണം. രാവും പകലും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം, ആത്മാവിൽ നിറയുന്ന ഒരു അനുഭവം. ഞാൻ ഇനി നിങ്ങളോട് പറയാം, നിങ്ങളോട് എത്ര സുവിശേഷം പറഞ്ഞു, എന്നോട് പറഞ്ഞു എനിക്ക് പറ്റത്തില്ലല്ലോ. സുവിശേഷം പറഞ്ഞു പറഞ്ഞു പറഞ്ഞു, അല്ലെങ്കിൽ സൽപ്രവർത്തി ചെയ്യുക. ജീവന്റെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം പറയാം, ആളുകൾ നിങ്ങളുടെ വീട്ടിലോട്ട് നിങ്ങളെ അന്വേഷിച്ചു വരും, നിങ്ങളൊന്നും മിണ്ടണ്ട. ആളുകൾ നിങ്ങളുടെ വീട്ടിലോട്ട് നിങ്ങളെ അന്വേഷിച്ചു വരും. സാറേ, എനിക്ക് അത്സമയം സമയം സ്പെൻഡ് ചെയ്യണം. അനേക ആളുകൾ നിങ്ങളുടെ അടുക്കളോട്ട് വരും. കാരണം എന്നറിയാമോ? കാരണം നിങ്ങളിൽ ജീവന്റെ സമർത്ഥ ഉണ്ടെന്ന് ആത്മാവിൽ ആളുകൾ മനസ്സിലാക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പുനരുത്ഥാനത്തിന്റെ ശക്തി പ്രാർത്ഥിക്കണം. നമ്മൾ പുനരുത്ഥാന ശക്തി വായിച്ചു വിടരുത്. ലോർഡ് ദിവസം ഇരിക്ക, കർത്താവ് വാട്ട് ഈസ് ദ പവർ ഓഫ് റിസർച്ച്? അതങ്ങനെ പഠിക്കുന്നത്. കർത്താവെ, ശിഷ്യന്മാരെ രഹസ്യമായിട്ടിരുന്നപ്പോ ചോദിച്ചു, എന്താ പുനരുത്ഥാനത്തിന്റെ ശക്തി? ഇല്ല, പിശാച് രണ്ട് ചെറിയ രണ്ടെണ്ണം വിടുന്ന നമ്മൾ താഴെ കിടക്കുക. പുനരുത്ഥാനത്തിന്റെ ശക്തി, എന്റെ ഉള്ളിൽ പുനരുത്ഥാനത്തിന്റെ ശക്തി, എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്റെ ഉള്ളിൽ വസിക്കുന്നു. നിങ്ങൾ രണ്ടിന്റെ പത്തൊന്ന് വായിച്ചേ, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ആ വാക്യം വിശ്വസിക്കണമേ. രണ്ടിന്റെ പത്ത്,
എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും,
എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായിരിക്കുന്ന
അവനിൽ നിങ്ങൾ പരിപൂർണനായിരിക്കുന്നു.
വരച്ചിടുമോ? ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ, ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ. യു ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഈ പരിപൂർണത കാണാതെ വിശുദ്ധിക്കാൻ വേണ്ടി ശ്രമിച്ചാണ്ടല്ലോ നമ്മൾ പൊളി. ഈ പരിപൂർണത കാണാതെ നാവിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ച നമ്മൾ കുറച്ച് രണ്ടു ദിവസം കഴിഞ്ഞ് പൊളിഞ്ഞു വരും. പിശാചിന് താല്പര്യം എന്നറിയോ? സ്വന്തം ശക്തിയാൽ ജഡത്തെ എതിർക്കാൻ അവന് താല്പര്യം. ആത്മാവിൽ എതിർക്കുന്ന അവന് ഇഷ്ടമില്ല. അതുകൊണ്ടാവും പിശാ ചില ഐഡിയ ഒക്കെ തരും, ഇങ്ങനെ ഇങ്ങനെയൊക്കെ എതിർത്താൽ മതി, നിങ്ങൾ വലിയ ഹോളിയാവും, നമ്മൾ കുറച്ച് കഴിഞ്ഞും പരാജയപ്പെടും, നമുക്കറിയാം. പക്ഷെ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകുന്നു. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ആദ്യ ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അപ്പച്ച പിതാവിനെ വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. പ്രിയമുള്ളൊരു ഇസ്രായേൽ ജനത്തിന്റെ പ്രോബ്ലം എന്നറിയോ? അവര് പാട്ടുപാടി, അവർക്ക് മന്ന കിട്ടിയില്ലേ. ഇനി നിങ്ങൾ ഒരു അപകടം കൂടെ പറയാം, എന്നോട് പിണങ്ങല്ലേ. മരുഭൂമി യാത്രക്കാരന്റെ പ്രത്യേകത പറയാം, അവൻ ചോദിക്കുന്ന എല്ലാം മുഴുവൻ കൊടുക്കും. കൊടുക്കുമില്ലയോ? മരുഭൂമി യാത്ര നിങ്ങൾ പഠിക്കുക, വേദവസ്ത്രം പഠിക്കുക. മരുഭൂമി യാത്രക്കാരൻ ചോദിക്കുന്ന എല്ലാം കൊടുക്കുക. ചോദിക്കുന്ന എല്ലാം കിട്ടാത്ത ചിലരുടെ ഇരിപ്പുണ്ടോ? ദൈവത്തിന് നന്ദി പറ, നിങ്ങൾ കനാലിൽ എത്തിയിട്ടുണ്ടോ? പ്രൈസ് ദ ലോർഡ്. അവൻ മന്ന, അവർ പറഞ്ഞു നമുക്കില്ല, ഒന്ന് കൊടുത്താ ഓക്കെ, ഇറച്ചി വേണം. അടുത്ത ദിവസം ദേ കർത്താവ് പറഞ്ഞു, യഹോവയുടെ കൈ കുറുതായി കുറുതായി പോയിട്ട് മോശക്ക് ഡൗട്ടാ, കർത്താവ് ഇത്രയും പേർക്ക് ഇറച്ചി അപ്പം കൊടുത്തോക്കെ, പിന്നെ നോൺ വെജ് എങ്ങനെയാ കൊടുക്കുന്നത്? കർത്താവ് യഹോവയുടെ കൈ കുറുക്കിപ്പോയോ? ലിവ്യാഥാന്റെ തലയും കൂടെ തകർത്തേ, അതിന്റെ നെയ്യെല്ലാം കൂടെ എടുത്ത് പപ്പും തൂങ്ങലും വെച്ച് പറപ്പിച്ച് അങ്ങോട്ട് കൊടുത്തു. മണല് പോലെ പാളയത്തെ മൂടി എന്നാ പറഞ്ഞ, മണല് പോലെ. അവന് കഴിച്ചിട്ട് എന്ത് ചെയ്തു? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അവന് കഴിച്ചിട്ട് എന്നാ സംഭവിച്ചു? അവന്റെ മൂക്കിക്ക് മാത്രമേ വന്നെന്നാ പറഞ്ഞു, അത്രമാത്രം ദൈവം കൊടുത്തു. ചില പറയത്തില്ലേ, ദൈവത്തെ അറിഞ്ഞ ശേഷം ദൈവം എന്നെ അനുഗ്രഹിച്ച് മാനിച്ച് അനേകരുടെ മുമ്പിൽ ദൈവം എന്നെ ഉയർത്തി, പൈസക്ക് പൈസ, വീടിന് വീട്, വണ്ടിക്ക് വണ്ടി, ഓർത്താ മതി നീ മരുഭൂമിയിൽ അത്രേ. എന്നാൽ കർത്താവെ, ചില കാര്യങ്ങളിൽ ഞാൻ ചോദിച്ചിട്ട് എന്താ തരാത്തത്? പറയാം, പുത്രന്റെ സ്വരൂപത്തോട് അവൻ എന്നെ അനുരൂപരാക്കിയിരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ ദൈവത്തിന്റെ സമയമുണ്ട്. അവൻ തന്റെ പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് അവൻ മറുപടി തന്നുകൊണ്ടിരിക്കും. ഇതിലൊന്നും പിശാചുകളെ വഞ്ചിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ദൈവത്തിന് വേണ്ടി പ്രകാശിക്കേണ്ട സമയമിത്. നിങ്ങളുടെ ശത്രുവിനെ കുറിച്ച് ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളുടെ ശത്രു ആരെന്നറിയോ? അതെ, പിശാച. പക്ഷെ അവന് സൈഡ് പിടിക്കുന്ന ഒരു പാർട്ടി നമ്മുടെ ഉള്ളിലുണ്ട്. ആരെന്നറിയോ? നമ്മുടെ ജഡം. ജഡം സവന സുപസംഖ്യ. ഹൃദയം കൊണ്ട് മിസ്രയേമിലേക്ക് പിന്തിരിഞ്ഞു. ഇവരുടെ ഹല്ലേലൂയ പാടുമ്പോഴും ഇവരുടെ ഹൃദയം എവിടെയാ? മിസ്രയേമില. മോശ കൽപ്പനയ്ക്ക് മുകളിലോട്ട് പോയി. ശകലം നേരെ ഇറങ്ങി വരാൻ താമസിച്ചപ്പോ ആണ്ട് ഇവിടെ ആരാധന തുടങ്ങി. എന്താ ആരാധനയാ? നിങ്ങൾ അവരെ കുറിച്ച് ചിന്തിച്ചു നോക്കി. കാളക്കുട്ടി. കർത്താവ് പറഞ്ഞു നാം കൊണ്ടുപോകത്തില്ല, ഞാൻ കൊണ്ടുവന്ന പ്രശ്നമല്ല കനാനി കടക്കത്തിൽ. അവസാനം ആ തലമുറ തീരുന്നത് വരെയും എന്തിനാണെന്നറിയോ, ലോകാവസാനം വന്നിരിക്കും നമുക്ക് ബുദ്ധി ഉപദേശത്തിന്റെ എഴുതപ്പെട്ടിരിക്കുക. ആകെ താൻ നിൽക്കുന്നു തോന്നുവാൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. പ്രിയമുള്ളവരെ, ഈ വചനങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കുക. കനാനി ഇന്ന് തന്നെ നിങ്ങൾ എങ്ങനെ അവർ കനാനി കടന്ന്, എങ്ങനെ കനാനിന് പുറത്തു വന്ന്, അല്ല സോറി മിസ്രയീമിന് പുറത്തു വന്ന് എങ്ങനെയാ വിശ്വാസം, എങ്ങനെ കടന്നു ചെങ്കടയിൽ കടന്നു, ഇനി കനാനിലോട്ട് കയറുന്ന എങ്ങനെയാ നാപ്പോസ് ഉപസിക്കുമ്പോ ആണോ? അല്ല, വിശ്വാസത്തെ വേർതാൻ കടന്നാ മതി. പ്രൈസറാവട്ടെ. ഇതെല്ലാം വിശ്വാസത്താലാ പറയുമുള്ളവരെ. ഈ സോൾലി ബൈ ഫെയ്ത്ത് നമ്മുടെ ആരുടെയും പ്രത്യേകിച്ച് ഒന്നും ഗുണങ്ങളിലൊന്നും അല്ല. ഇവിടെ ആര് വിശ്വസിക്കുന്നുവോ, കർത്താവ് ചോദിച്ചു യേശുക്രിസ്തു ദൈവത്തിനെ വിശ്വസിക്കുന്ന, അല്ലാതെ ആരാ ലോകത്തെ ജയിക്കുന്നത്? ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ആകെ ജഡമോഹം, കണ്മോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തെയും ലോകത്തിൽ ഒന്നിനെ സ്നേഹിക്കരുത്. ഒരു ലോകത്തെ സ്നേഹിച്ചാൽ അവന് പിതാവിന്റെ സ്നേഹം ഇല്ല, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. ഒരുവൻ ലോകത്തെ സ്നേഹിച്ചാൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. കനാനി കടന്നവനെ സംബന്ധിച്ചിടത്തോളം അവനോട് പാട്ടും പ്രാർത്ഥനയും, അവൻ നോക്കുമുണ്ടല്ലോ ക്രിസ്തുവിന്റെ സൗന്ദര്യമുള്ള തേജസ് അവൻ ദിവസവും കാണുക. അവന് ദിവസം രാവിലെ കണ്ണുകയറുന്ന് നോക്കും, മന്ന വല്ലതും ഉണ്ടോ? കാരണം രാവിലെ ഇച്ചിരി അഞ്ചു മിനിറ്റ് ബൈബിൾ വായിക്കത്തുള്ളൂ. ആ ഇന്ന് മന്ന വല്ലതും ഉണ്ടോ? ഇന്നൊന്നും ഇല്ലേ? എന്നാ ശരി പൊക്കളയാ. പക്ഷെ കനാൻകാരൻ അങ്ങനല്ല. രാവും പകലും അവന്റെ ജീവിതത്തിൽ, രാത്രിയും പകലും അവൻ ഒരുപക്ഷെ ഓഫീസിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പരിശുദ്ധാത്മാവിൽ ക്രിസ്തുവിന്റെ വെളിപ്പാട് അവൻ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസലോടെ അവന് ഗ്യാപ്പ് കിട്ടുമ്പോഴും, ഞാൻ കനാനി കടന്നൊരു സഹോദരനെ നമ്മുടെ ചർച്ച ചെയ്യാൻ കണ്ടു, ഞാൻ പേര് പറയത്തില്ല. സ്ഥലത്ത് മീറ്റിംഗിൽ ഇന്റർസെഷൻ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര പ്രാർത്ഥനയാണ്. കർത്താവേ ആത്മാക്കളെ വിടുവിക്കണമേ, നിങ്ങളെക്കാൾ എല്ലാം തിരക്കുള്ളവനാ, എനിക്കറിയാം അവന്റെ ജോലി എന്താണ്. പക്ഷെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ സംഭവം കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വെച്ചിരിക്കുക. കാരണം മറ്റൊരു വിടുമോ, അതിനിടയ്ക്ക് പോയി അത്യാവശ്യം ഇമെയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ട് വീണ്ടും വന്ന് ആത്മാവിന്റെ ബലത്തോടെ പ്രാർത്ഥിക്കുക. ഞാൻ വിളിച്ചു പറയുന്നു, അവൻ ഒരു കമ്പനിയുടെ തിരക്കുള്ള ജോലിക്കാരനെങ്കിലും അവൻ കനാനിലത്രേ. പ്രൈസ് അല്ലോട. അവന്റെ ഹൃദയം കനാനിലത്രേ. അവൻ ആത്മാക്കൾക്ക് വേണ്ടി ദൈവത്തോട് നിലവിളിക്കുക. അവന്റെ നിലവിളി എന്റെ ഹൃദയത്തെ ഉണർത്തി. അവന്റെ വിഷയം അവന്റെ പത്തക്ക ശമ്പളമല്ല, അവന്റെ ഇൻസെന്റീവോ അവന്റെ പ്രൊവിഡന്റ് ഫണ്ടോ അല്ല, അവന്റെ വിഷയം ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരം അത്രേ. പ്രൈസ് അല്ലോട. ഈ ഒരു വിശ്വാസത്തോടെ ധൈര്യം പ്രാപിച്ച് വിശ്വാസന നായകനും അതിൽ പൂർത്തിയുറ്റ യേശുവിനെ ഇമവെട്ടാതെ നോക്കിക്കൊണ്ട് അവന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിനിധിക്കുമ്പോൾ നാം എല്ലാവരും ആത്മാവാകുന്ന തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുക തന്നെ ചെയ്യും. പ്രസലോട. ഇനി ശത്രുവിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യം പറയാം. ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. ഇതിപ്പം നിങ്ങൾ ചുമ്മാ ഇതൊരു തീർപ്രവാൻ ചിന്തിച്ച് ഈ പുൽപ്പിറ്റ് വേലോ വേലോ അല്ലേലിയോ വെച്ച് ഇന്ന വട്ടം നടക്കുക. അപ്പൊ നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചു പിള്ളേരെ ശ്രദ്ധിച്ചാൽ മതി, ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഇങ്ങനെ വട്ടം നടക്കും. കുറച്ചു നേരം കഴിയുമ്പോഴേ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞതല്ല. 15 വർഷം മുമ്പ് എവിടെ ആയിരുന്നു ബ്രദറെ? അതേ അവസ്ഥ തന്നെ. ഒരു ആത്മവർദ്ധനയില്ല, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തണ്ട. ഒരു ഏശോ നമ്മുടെ ഉള്ളിൽ വാഴുന്നുണ്ട്. ഏശോ ഭയങ്കര മിടുക്കനാ, ഞാൻ പറഞ്ഞില്ലേ? പിന്നെ ഈ ഏശോവിന്റെ പിന്തലമുറക്കാരനുണ്ട്, അവൻ നമ്മുടെ പുറകെയാ. ഇപ്പൊ നമ്മൾ ചോദിക്കുന്നുണ്ട്, എന്നെ അങ്ങ് വെറുതെ വിട്ടൂടെ? പക്ഷെ അവൻ വെറുതെ വിടത്തില്ല. ഈ ഇസ്രായേൽ ജനം പുറപ്പാട് 17 ഇവിടെ വന്നായിരുന്നു. രഫീദീമിലെത്തി പാളയം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് അമാലേക്കും പുറകെ വരും. അമാലേക്കിന്റെ പ്രത്യേകത എന്നറിയാം? അമാലേക്ക് നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ പുറകിൽ നിന്നിട്ടേക്ക്, അതൊരു ഭയങ്കര വഞ്ചനയാണ്. അപ്പം അമാലേക്കിനെ എതിർക്കാനായിട്ട് വല്ല വഴിയുണ്ടോ? ഒറ്റ കാര്യമുള്ളൂ, ആത്മാവിനെ എതിർക്കാൻ പറ്റുള്ളൂ. പ്രൈസലോട്. ജഡം കൊണ്ട് എതിർക്കാൻ ശ്രമിക്കരുത് അമാലേക്കിനെ, ജഡത്തെ ജഡം കൊണ്ട് എതിർക്കരുത്. ആത്മാവിനെ ഉള്ളിൽ തന്നിട്ടുണ്ട്, ആത്മാവിനാൽ. കർത്താവ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ, ആത്മാവിനാലേ എതിർക്കാവുള്ളൂ. രണ്ടാമത് എങ്ങനെ പുറപ്പാട് 17 അവർ അമാലേക്കിനെ ജയിച്ച്? നമുക്ക് ഭയങ്കര ഫൂളിഷ്നസ് ആയിട്ട് തോന്നും. ആരാ യുദ്ധം ചെയ്യുന്നത്? ജോഷുവ വാളും പിടിച്ച് താഴെ യുദ്ധം ചെയ്യും. ആ സംഭവം ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അല്ലേ? എങ്ങനെ ജയിച്ച് അമാലേക്കിനെ എങ്ങനെ ജയിച്ച്? നിങ്ങൾ ആരും പറയുന്നില്ലോ ജോഷുവ വാളിന്റെ ശക്തി കൊണ്ടാണ് ജയിച്ചത്. ജോഷുവ എത്ര വാളെടുത്ത് വെട്ടിയാലും മോശയുടെ കൈ താണ അവൻ തോറ്റു പോകും. പ്രൈസ് അല്ലാഹുവേ. പ്രിയമുള്ളവരെ, അവൻ യുദ്ധം ചെയ്ത് കയറിയതിന്റെ കാരണം പറയാം. പ്രാർത്ഥനയാൽ അവിടെ മോശ കൈയുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അമാലേക്ക് തോറ്റു, പരാജയപ്പെട്ടു. അങ്ങനെ ജയിച്ചേ. പിന്നെ വേറൊരു ഒരു കാര്യം വരുന്നുണ്ട്. ഈ നല്ല ഈ നിങ്ങൾക്കറിയാം ഈ വേദവസ്തുവിലെ ശൗല് നല്ലൊരാളായിരുന്നു. ഏതാ പൗലൂസ് അവനല്ല, പഴയ നിയമത്തിലെ ശൗലുണ്ട് അല്ല. നിങ്ങൾക്ക് അവനെ കുറിച്ച് എന്നാ ദോഷം പറയാൻ പറ്റും? അവൻ അവള് അവര് വന്നപ്പം സാമാനങ്ങളുടെ ഇടയിൽ പോയി ഒളിച്ചിരുന്നവനാ. അവനെ കുറിച്ച് എന്നാ ദോഷം പറയാം? എനിക്കൊരു ദോഷം അവരൊറ്റ തെറ്റവൻ ചെയ്തല്ലോ. അവൻ ചെയ്ത് തെറ്റന്നെ എന്നെ മഹാഭാവം അവൻ ചെയ്തു. കർത്താവിന് എപ്പോഴും പറഞ്ഞുണ്ട് അമാലേക്കുമായിട്ട് ഒരു പരിപാടിക്ക് പോയേക്കില്ലെന്ന് പറഞ്ഞു. യുദ്ധം ചെയ്യാൻ പോയ സമയത്തേക്ക് ആകാശം എന്ന് പറഞ്ഞു, ആകാശം എന്ന് പറഞ്ഞാൽ അമാലേക്കരാ. നിങ്ങൾ പിന്നീട് വാക്യങ്ങൾ വായിച്ചാൽ മതി, ഇവന്മാരെല്ലാം അമാലേക്കരാ. അതാ രസം ബൈബിളിൽ, ഇവന്മാരെല്ലാം ഇങ്ങനെ കണക്ഷനാണ്. അപ്പനപ്പന്മാർ മുഴുവൻ ഇങ്ങനെ എന്ത് ചെയ്യുക, ഈ കണക്ഷനിൽ ഇങ്ങനെ കിടക്കുക. എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നി ബൈബിളിൽ. ഞാൻ നിങ്ങളോട് പറയാം, ഒന്ന് ഏശാവ് നമുക്കറിയാം കൈന്തൊട്ടുണ്ട്, ഏശാവ് ഇവൻ എന്ന് യാക്കോവിനെതിരായിരുന്നു. ഓക്കെ, എവിടൊക്കെ ചെന്നാലും ഏശാവ് എതിരായിരുന്നു. അതിനുശേഷം അമാലേക്ക്, നിങ്ങൾ പുറപ്പാട് ദിവസം മുഴുവൻ പഠിക്കുക, സംഖ്യ ആവർത്തനമൊക്കെ പഠിക്കുക. അമാലേക്ക് കർത്താവ് ഇടക്കിടയ്ക്ക് പറഞ്ഞു, അമാലേക്കിനെ വെച്ചേക്കരുത്, അമാലേക്കിനോട് കരുണ കാണിക്കരുത്. അവസാനം ഷൗല് രാജാവ് വന്നു. രാജാവ് വന്നപ്പോഴത്തേനൊരു കുഴപ്പമില്ല, അമാലേക്കിന് ജന്മമൊക്കെ ഭയങ്കര രസമാണ്, നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ഈ ഷൗല് യുദ്ധത്തിന് പോയിട്ട് വരുമ്പോൾ സമയത്തേക്ക് ഷമയിൽ വന്നു പറഞ്ഞു, എങ്ങനെയുണ്ട് യുദ്ധമൊക്കെ, എങ്ങനെയുണ്ടായിരുന്നു യുദ്ധമൊക്കെ, ബെസ്റ്റ് ആയിരുന്നു. അപ്പൊ കൂടെ ആരെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്? ആഗാഗനെ കൊണ്ട്. ആഗാഗൻ എന്നെയാണെന്ന് പറഞ്ഞേ. ഷൗല് ഒരു ചെറിയ മനസ്സലി കാണിച്ചു ആഗാഗനോട്. ഓക്കെ, പിന്നെ വേറെ കാര്യം ചോദിക്കുന്നുണ്ട്, എന്താ സൗണ്ട് കേൾക്കുന്നത്? എന്താ സൗണ്ട് കേൾക്കുന്ന അപ്പുറത്ത്? അപ്പൊ പറഞ്ഞു, അതെ ഞാന് ഭയങ്കര രസമാണ് ഉത്തരം കേട്ടോ, കാളയുടെയും ആടിന്റെ ഒക്കെ ശബ്ദം കേൾക്കുന്നേ, അത് ഞാൻ അമാലിക്കരുടെ കൊള്ളയായിട്ട് വന്ന് എന്തിനു വേണ്ടി കൊണ്ടുവന്നാ, ബിസിനസിന് വേണ്ടി കൊണ്ടുവന്നാണോ? യഹോവയ്ക്ക് ആകെ കഴിക്കാൻ കൊണ്ടുവന്നാ. ഓക്കെ, കർത്താവ് സമൂല് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാം അനുസരണം അനുസരിക്കുന്നതാണ് ത്യാഗത്തേക്കാൾ ശ്രേഷ്ഠം. ആഗാഗനെ തുണ്ടും തുണ്ടുമായിട്ട് വെട്ടിക്കളഞ്ഞു. ആ കാളയെല്ലാം കൂടെ പിടിച്ച് സാമയില് നല്ല എന്തൊരു പടിയാണ് സാമയിൽ മൊത്തം വെട്ടിക്കളഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഷൗലിന്റെ രാജസ്ഥാനത്ത് എന്തെങ്കിലും നീക്കി തിരുവന്ന് നോക്കി, അവൻ എന്നെ തെറ്റാ ചെയ്തേ, ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും. നിശ്ചയം, നിശ്ചയം എന്നുള്ള വാക്ക് മറക്കരുത്. ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും. നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിന്റെ പുറത്തുള്ള മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. തുടർന്ന് നിങ്ങൾ തവിട് വായിക്കുക. തവിട് വായിക്കുമ്പോൾ നമുക്കറിയാം, അതെ ഈ ഇവരെല്ലാം വെട്ടിക്കളയുന്നുണ്ട്. പിന്നെ ഷൗല് മരിച്ച സംഭവം അറിയാമോ? സമയക്കുറിയുടെ വാക്യങ്ങളെല്ലാം എടുക്കുന്നത് ഷൗലിനെ കൊന്ന ആരാ? അമാലേക്കിനാ. വായിച്ചവർക്കറിയാം ഷൗല് അവസാനം അവനെ ഡീൽ ചെയ്യാൻ പോയതാ. അവസാനം യുദ്ധം നടക്കുന്ന സമയത്ത് ഷൗല് കുന്തത്തന്നെ ചാരി മടുത്തു നിൽക്കുക. ആ സമയത്ത് ഒരുത്തം പുറകെ വരിക, ഇവൻ എവിടുന്ന് വന്നെന്നുള്ളത്. അപ്പൊ ഇങ്ങ് വന്നടാ, വേറെ വന്നിട്ട് വാളെടുത്തിട്ട് അവന്റെ കഴുത്ത് വെട്ടി അമാലേക്കിനാ ഇവനെ കൊല്ലുന്നു. വേറെ ഫേമസ് അമാലേക്കനുണ്ട്, ആരാന്നറിയോ? എസ്തറിന്റെ പുസ്തകം പഠിക്കുന്നവർക്ക് അറിയാം, അവിടെ ഒരു വീരനുണ്ട്, ആരാന്നറിയോ? ഹാമാൻ. മൂന്നിന്റെ ഒന്ന് വായിച്ചാൽ മതി. അമാലേക്കനായ ഹാമാൻ. എമ്മാരെല്ലാം അമാലേക്കന്മാരാ. നല്ല രസമാ ബൈബിളിൽ. അത് എങ്കിലും നമ്മൾ പറയില്ലേ, ആ കുടുംബമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ഒരുത്തനുണ്ട്, ആരാന്നറിയോ? ആദാമിന്റെ കുടുംബമായിട്ട് കണക്ഷൻ ഉള്ള ഒരുത്തൻ, ആരാന്നറിയോ? നമ്മുടെ ജഡം. വിശ്വസിക്കല്ലോ കേട്ടോ, ജഡം പറഞ്ഞൊന്നും വിശ്വസിച്ചേക്കല്ലേ, വിശ്വസിച്ചേക്കല്ലേ. ജഡത്തെ നമ്മളെ റിപ്പയർ ചെയ്യാൻ ശ്രമിക്കരുത്. ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഫേസ് ലിഫ്റ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ ജഡത്തെ ലിഫ്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഒറ്റ കാര്യമുള്ളു, ജഡത്തെ ഒരു കാര്യം ചെയ്താൽ മതി, ഞാൻ ക്രിസ്തുവേശുവിന്റെ കൂടി ഘോഷിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല ക്രിസ്തു അത്രേ. അങ്ങനെ നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായിട്ട് നിങ്ങളെ തന്നെ എണ്ണവിൻ. നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ, ഫോം ഓഫ് ഡോക്ട്രിൻ മറക്കല്ല. ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരെ തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിത്യജീവൻ എന്ന് പറഞ്ഞാല് സ്വർഗത്തിൽ നരകത്തിൽ ജസ്റ്റ് സ്വർഗത്തിൽ കിട്ടിയ പാസ്പോർട്ട് ഒന്നുമല്ല. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കുന്ന സമർത്ഥമായ ജീവന്റെ തുടർച്ചയാണ് നിത്യജീവൻ. നിത്യജീവൻ നിത്യജീവൻ തന്നെ. എത്തേണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട എന്നാ? എനിക്കറിയില്ല, അന്ന് തുടങ്ങിയതാ. എന്നാണ് മിസ്രയീം ജനം പുറപ്പെട്ടത്? അന്ന് തുടങ്ങിയ യാത്രയാ. അത് കനാനിലെത്തിയോളം തീരുന്നില്ല, സൗഖ്യ കനാനിൽ കർത്താവിന്റെ അടുക്കൽ എത്തുന്നത് വരെയും ആ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, ഈ നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുക. എങ്ങനെ നമുക്ക് ഈ നിത്യജീവനിലൂടെ വസിക്കാൻ സാധിക്കും? എങ്ങനെ നമ്മുടെ ഡ്രൈനസ് നമുക്ക് മാറ്റാൻ പറ്റും? എങ്ങനെ നമുക്ക് കർത്താവിന്റെ ആ ഒരു പ്രവൃത്തി നമ്മുടെ ഹൃദയത്തിൽ അതെ ഇങ്ങനെ തുടർമാനമായിട്ട്? ഞാൻ അവസാനിപ്പിക്കുക സൗരങ്ങളെ. നിങ്ങൾ ഫ്ലൈറ്റിലൊക്കെ ഒത്തിരി യാത്ര ചെയ്തവരുണ്ട്, നിങ്ങൾക്ക് എവിടെ നിന്ന് ന്യൂയോർക്കിൽ പോകണം, എന്നാ ചെയ്യണം? ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ നമ്മളെ അങ്ങനെ കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ ചെയ്ത കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ കവച്ചു വെക്കുന്ന ഒരു മെഷീനുള്ള ഒരു പ്ലെയിനകത്ത് നിങ്ങൾ കയറി ഇരുന്നേ ഉള്ളൂ. ടിക്കറ്റ് എടുത്ത് ശരിയാ, ഇരുന്നപ്പോൾ അതിനകത്ത് എയറോഡൈനാമിക്സ് എന്ന് പറഞ്ഞ നിയമം വർക്ക് ചെയ്തപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളെ ന്യൂയോർക്കിൽ ചെന്നു. പക്ഷെ ഇടയ്ക്ക് ഇറങ്ങി ചാടിപ്പോകല്ലേ, അവിടെ ഇരുന്നാ മതി. അതുപോലെ നിങ്ങൾ ക്രിസ്തുവിലായപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള പവർഫുൾ എയറോഡൈനാമിക്സ് എഞ്ചിൻ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുക. നമ്മൾ സ്വന്തമായിട്ട് സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് ചെയ്താൽ കാറ് പുറകിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്നതിലിരിക്കും, പുറകിൽ ഡ്രൈവ് ചെയ്യുന്ന അറിയാമല്ലോ. അല്ല എങ്കിൽ ഏറ്റവും ശക്തിയുള്ള എഞ്ചിനുള്ള കാറ് നിങ്ങൾ ഒരു വിരൽ കൊണ്ട് എന്ത് ചെയ്യും? നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ജഡത്തിൻ്റെതായ എല്ലാത്തിനും വിടുവിച്ച്, ജഡത്തിൻ്റെതായ പരിശ്രമങ്ങൾ അവസാനിപ്പിച്ച്, ബുദ്ധിയുടെ ബൈബിൾ സ്റ്റഡി അവസാനിപ്പിച്ച്, ബുദ്ധിയുടേതായിരിക്കുന്ന ചില കൺക്ലൂഷൻസ് എല്ലാം അവസാനിപ്പിച്ച്, ആത്മാവിലുള്ള ബുദ്ധിയുള്ള ആരാധന അവസാനിപ്പിച്ച്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവൻ വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തെ അനുഭവമാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള പ്രിയമുള്ളവരെ, അമാലേക്കൻ അവിടെ നിൽക്കട്ടെ, ആഗാഗ അവിടെ നിൽക്കട്ടെ. പ്രിയമുള്ളവരെ, ഇങ്ങനെ ജീവിച്ച ഒരാളുണ്ട് ഭൂമിയിൽ. പേര് പറയാമോ? വേഗം പറ.
ക്രിസ്തു.
ക്രിസ്തുനോട് ചോദിക്കുക, കർത്താവേ ഇന്ന് നീ നല്ല ഉഷാറാണല്ലോ, എന്താ കാര്യം? ലോട്ടറി വല്ലോ അടിച്ചോ? നമ്മൾ കർത്താവിന്റെ കൂടെ, കർത്താവ് പറയും, എന്നും എനിക്ക് പിതാവിന് ഞാൻ വസിക്കുന്നത് കൊണ്ട് എനിക്ക് സമർത്ഥമായ ജീവന. വ്യക്തമായി അത്യാവശ്യം പിടിച്ചു പോവുക. ഒരുത്തം നിലവിളിച്ചപ്പോൾ ബാക്കി എല്ലാവരും പറഞ്ഞു, മിണ്ടാതിരിക്കട, അവന് ജീവന്റെ കുറവാ. കർത്താവ് പറഞ്ഞു, അവിടെ നിന്നു. എന്താ എന്താ കാര്യം? ജീവന്റെ സമൃദ്ധി. പ്രിയമുള്ളവരെ, മറിയ കരയുന്ന കണ്ടപ്പോൾ, സഹോദരങ്ങൾ കരയുന്ന കണ്ടപ്പോൾ കൂടെ ഒന്ന് കരയുക. എന്താ കർത്താവേ? സെന്റിമെന്റൽ കണ്ണീരല്ല, ജീവന്റെ സമൃദ്ധി. ഹല്ലേലൂയ. തന്റെ ഇടയ്ക്ക് വന്ന കുഷ്ഠരോഗികളെ തൊടുന്നു. നമ്മൾ ചോദിക്കുക, കർത്താവേ ഇടയ്ക്കെങ്കിലും നീ മൂടെ ഭാഗണ്ടല്ലേ കർത്താവേ? ശരിയല്ലേ? ഞങ്ങൾക്ക് എത്ര പ്രാവശ്യം ദിവസം മൂടെ ഭാഗുന്നു? വല്ലപ്പോഴും നീ മനുഷ്യനെ പോലെ, മനുഷ്യനെ ഞങ്ങളെ പോലെ ജീവിച്ചവനല്ലേ? കർത്താവ് പറഞ്ഞു, പിതാവിനും ഞാൻ പിതാവിനും വസിക്കുന്ന പോലെ നിങ്ങൾ എന്നും വസിച്ചാൽ നിങ്ങൾ ധാരാളം ഫലം കായ്ക്കും. പ്രൈസ് ലോർഡ്. യേശു പിതാവിനോട് ചേർന്ന് വസിച്ചതുപോലെ നാം യേശുവിനോട് ചേർന്ന് വസിച്ചാൽ നമ്മൾ ധാരാളം ഫലം കായ്ക്കും. നിങ്ങൾ ധാരാളം ഫലം കായ്ക്കുന്നത് കൊണ്ട് എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ, ഈ ജീവന്റെ സമൃദ്ധിയിലേക്ക്, ഈ നിറഞ്ഞു കവിയുന്ന യോർദാനിലേക്ക് കടന്നുകൊണ്ട് അപ്പുറം പാലും തേനും ഒഴുകുന്ന കനാന്റെ ജീവന്റെ സമൃദ്ധി. പൗലോസ് പറഞ്ഞ പോലെ, തൃപ്തനായിരിക്കാൻ എനിക്കറിയാം, വിശന്നിരിപ്പാൻ ഞാൻ ശീലിച്ചിട്ടുണ്ട്, എല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് പറഞ്ഞു. ഐ കാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. പൗലോസ്, നിങ്ങൾ എന്താ ഡൗൺ ആകാത്തത്? പൗലോസ്, നിങ്ങൾ എന്താണ് എന്നെപ്പോഴും സന്തോഷിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും സന്തോഷിക്കാൻ നിങ്ങൾ കരുതിയത്? അദ്ദേഹം പറയും, ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി ഓടുക, എന്റെ ഉള്ളിൽ അവന്റെ വർണ്ണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവന്റെ പൊന്നിത്താനത്തിന്റെ ശക്തി അനുഭവിച്ചറിയേണ്ടതിന്, കേട്ടറിയേണ്ടതിനല്ല, പ്രസംഗം കേട്ടറിയേണ്ടതിനല്ല, അനുഭവിച്ചറിയേണ്ടതിന് ഞാൻ സകലവും ചപ്പെന്നും ചവർന്നു വെണ്ണി പിന്തുടർന്ന മരണം മുമ്പുള്ളതിന് അന്യങ്ങളുടെ ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമഴുവിതിനായി ലാഘലേക്ക് ഓടുന്ന എന്നെക്കാട്ടിലും കഷ്ടതയിലും ഭാരത്തിലും ദുഃഖത്തിലും രോഗത്തിലും നിന്നയിലും കഴിഞ്ഞവർ കനാനിൽ ജീവന്റെ സമൃദ്ധിയോടെ കർത്താവിനെ കണ്ടെങ്കിൽ പ്ലീസ് അവർ എന്തുകൊണ്ടായിക്കോട്ടെ, ടേക്ക് ഇറ്റ് എസ് എ ചലഞ്ച്. ഒരു കാര്യം ചെയ്താൽ മതി, ഇത് നമ്മുടെ സ്വന്തം കഴിവിനല്ല, ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ അവർ കരുവിൽ എന്നതുപോലെ ചങ്ങലിലൂടെ നടന്നു, വിശ്വാസത്താൽ യോർദാൻ കടന്നു, വിശ്വാസത്താൽ യേശുവിന്റെ ജീവൻ എന്റെ ഉള്ളിൽ വസിക്കുന്നു. യേശു നമ്മെ തന്നെ ദൈവത്തിന്റെ ജീവനോട് ചേർത്ത് വെച്ചാൽ മതി, ഞാൻ മന്ത്രിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. കൊമ്പിന് മന്ത്രിവള്ളി വശമല്ലാതെ സ്വയമായി കയറ്റാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്ക് എന്റെ വശങ്ങളെ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ ഓഫീസ് തീരെ നോക്കിയിരിക്കും, ഇതിനകത്ത് സ്വർഗീയ മർമ്മങ്ങൾ, ജീവജലത്തിന്റെ നദികൾ വറ്റാത്ത ഉറവുപോലെ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഗാനങ്ങൾ എഴുതി തുടങ്ങും, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും, ദൈവത്തിന് നന്ദി പറയും. നിങ്ങളുടെ ഭാര്യ ചോദിക്കും, എന്ത് പറ്റി, എന്റെ ദോസ് നല്ല മൂടായിരുന്നോ? നിങ്ങൾ പറയും, ദോസ് ഒന്നും പഴയ ആള് തന്നെയാ, പക്ഷെ ഞാനൊരു പുതിയ ആളാ, ഞാൻ ക്രിസ്തുയേശുവിൽ ജീവനെ കണ്ടെത്തിയിരിക്കുന്നു. പ്രൈസലോടെ ഭർത്തകമായി ജോലിയും ചോദിക്കും, ചോദിക്കും എന്ത് പറ്റി, പിള്ളേരൊക്കെ ശാന്തമായിട്ട് വീട്ടിയിരുന്നോ? പിള്ളേരൊക്കെ അന്നത്തെ പോലെ തന്നെ മാറ്റമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, ജീവന്റെ സമൃദ്ധിയിൽ ഞാൻ എന്റെ കർത്താവിന്റെ കൂടെ, എന്റെ കർത്താവ് ഞാൻ ആനന്ദിക്കുന്നത് കൊണ്ട്, നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ജീവന്റെ സമൃദ്ധി ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ നിങ്ങൾ ഡിന്നർ മുറി ഒരു ആനന്ദത്തിന്റെ ഒരു ഡിന്നർ മുറിയായിട്ട് മാറും. പ്രൈസലോടെ നിങ്ങളുടെ അടുക്കള അത് ഒരു ആനന്ദത്തിന്റെ സ്ഥലമായിട്ട് മാറും. നിങ്ങൾ കിടക്കുന്ന മുറി, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം, നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഒരു ഉത്സവം ആഘോഷമായിരിക്കും. അങ്ങനെ നിങ്ങൾ ഇവിടെ കടന്നു വരുമ്പോൾ, നിങ്ങൾ ഈ ആലയത്തിലേക്ക് കയറി വരുമ്പോൾ, നിങ്ങൾ കടന്നു വരുന്നത് ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷത്തോടുകൂടിയായിരിക്കും. പ്രൈസലോട് നീതിമാന്റെ കൂടാരങ്ങളിൽ നിന്ന് ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ കാറോടിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ കരക്കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആത്മാവിൽ മർമ്മങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ വയ്യാതെ, ഒരുപക്ഷെ നിങ്ങൾ കട്ടിലിൽ കിടക്കുമ്പോൾ, നിങ്ങൾ ഒരുപക്ഷെ ദേശത്തെ ഏറ്റവും പാവപ്പെട്ടവരെ ഓർത്ത് അവർ സുവിശേഷം കേൾക്കാൻ വേണ്ടി നിങ്ങൾ നിലവിളിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം ജീവന്റെ സമൃദ്ധി അത്രേ. അങ്ങനെ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവും നിങ്ങളുടെ ആത്മാവും ഒന്നായി ചേരുന്ന ആരാധനയുടെ നിമിഷങ്ങളിൽ നിങ്ങൾ ഒരു കാര്യം കണ്ടെത്തും, എന്റെ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടായിരിക്കുന്നു, ആരാധനയിൽ വർഷിപ്പിൽ ഞാൻ അർത്ഥം കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ സമരക്കാരോട് പറഞ്ഞ വചനം നമ്മുടെ ഉള്ളിൽ ഒന്നുകൂടെ കുറിക്കപ്പെടും, ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും അവിടുത്തെ നമസ്കരിക്കണം. ഇന്ന് മുതൽ ഞാനും പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും തങ്ങളുടെ ജീവനുകൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ആരാധനയിൽ ദൈവമായിട്ട് ഒന്നായി തീരാതെ അവരെ കർത്താവ് ഇന്ന് വിളിക്കരുത്. കർത്താവേ ഈ ഭൂമിയിൽ കനാന്റെ അനുഭവത്തിൽ, യോർദാൻ കവിഞ്ഞൊഴുകുന്ന കൊയ്ത്തുകാലത്തിന്റെ അനുഭവത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ഓരോ ദിവസവും അത് ഇരിപ്പ് നല്ലതെങ്കിലും വന്യമായിരിക്കുന്ന ദേശത്തേക്ക് ജീവന്റെ സമൃദ്ധിയോടെ ഇറങ്ങുവാൻ പരിശുദ്ധാത്മാവിൽ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജീവജലത്തിന്റെ നദികൾ വിശ്വസിക്കുന്നതിൽ നിന്ന് നെടുകുമെന്ന് പറഞ്ഞ കർത്താവേ, പലപ്പോഴും നദികൾ പോയിട്ട് അരുവികൾ പോലും നെടുകുന്നില്ല. ഞങ്ങൾ പലപ്പോഴും വരണ്ടിരിക്കുന്നു, ഞങ്ങൾ പലപ്പോഴും ഡ്രൈ ആയിരിക്കുന്നു, ഞങ്ങൾ പലപ്പോഴും കോപിക്കുന്ന കർത്താവേ, ഞങ്ങളെ ജീവന്റെ സമൃദ്ധിയാൽ നിറയ്ക്കണമേ. ഇപ്പോൾ ഞങ്ങൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട ഞങ്ങൾ സ്നാനപ്പെട്ടവരായി ഞങ്ങൾ മരുഭൂമിയിലൂടെ സൈറിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഇപ്പോൾ വിശ്വാസത്താൽ വടക്കോട്ട് തിരിഞ്ഞ് യോർദാന്റെ കരയിൽ നിന്നുകൊണ്ട് അപ്പത്തകത്തോടുകൂടെ വിശ്വാസത്താൽ ദൈവത്തിന്റെ സാന്നിധ്യത്തോടുകൂടെ ഞങ്ങളെ കനലിലേക്ക് കടക്കുകയാണ്. ഈ നിമിഷം മുതൽ ഞങ്ങളുടെ ജീവിതം പിറുപിറുപ്പിന്റെ ജീവിതമല്ല, മരുഭൂമി പിറുപിറുപ്പിന്റെ ജീവിതം അത്രേ, മരുഭൂമി കർത്താവ് പിറുപിറുപ്പിന്റെ ജീവിതം അത്രേ, സന്തോഷമില്ലായ്മയുടെ ജീവിതം അത്രേ, ബോറിംഗ് ലൈഫ് അത്രേ. അവിടെ നിന്ന് കർത്താവെ ജീവന്റെ സമർത്ഥമായ ജീവന്റെ ഉറവയായിരിക്കുന്ന ആ ഫൗണ്ടനിലേക്ക്, ആ കനാലിലേക്ക്, ആ പാലിന്റെ ഒഴുകുന്ന ആത്മാവിന്റെ ജീവനിലേക്ക് ഞങ്ങളെ നീ പകൽക്കാലം കടത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. സ്വർഗീയ രാജാവേ, അവർ ഞങ്ങളുടെ മറ്റു പ്രകടനമായിട്ട് സ്തോത്രം. നിന്റെ കാന്തയായിരിക്കുന്ന മണവാട്ടി ഒരിക്കലും ഡ്രൈ ആയിട്ടിരിക്കാനല്ല, അവരുടെ മുഖം വാടിപ്പോകാനല്ല, ജീവന്റെ ശക്തികൾ പ്രകാശം തെളിയിക്കുവാനായിട്ട്. ഇരിപ്പ് മനോഹരമെങ്കിലും കർത്താവ് മരണം വ്യാപരിക്കുന്ന ഈ പട്ടണത്തിൽ ജീവന്റെ സമൃദ്ധി, ജീവന്റെ നദി, ജലനദി ഒഴുകുന്ന കുഞ്ഞുങ്ങളാക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാറ്റണമേ. അവർ കോളേജുകളിലേക്ക്, അവർ സ്ഥലങ്ങളിൽ കടന്നു പോകുമ്പോൾ ജീവജലത്തിന്റെ നദിയുമായിട്ട് അവർ കടന്നു പോകട്ടെ കർത്താവെ. അനേകർ ജീവൻ പ്രാപിക്കട്ടെ. ഈ നദി ചെന്ന് ചെരുന്നിടത്തൊക്കെയും ചലിക്കുന്ന എല്ലാ പ്രാണികളും ജീവിച്ചിരിക്കും. അത് വല്ലപ്പോഴുമുള്ള അനുഭവം അല്ല കർത്താവെ, നിത്യമായി 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 ക്രിസ്തുവാകുന്ന മുന്തിരികളിൽ യേശു പിതാവിൽ വസിച്ചതുപോലെ ഞങ്ങൾക്ക് അങ്ങയിൽ വസിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.
ശേഷം ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.